அவருடைய சமூகத்தில் கடந்து வரத்தக்கதான நிலைமையிலே ஆண்டவர் என்னையும் பலப்படுத்தியிருக்கிறார். அவருடைய திருநாமத்திற்கு மகிமை உண்டாவதாக.
ஒரு பிராவசியம் கூட தெய்வத்தின் சன்னதியில் தெய்வத்தின் வசனமாயிட்டு கடந்து வருவான். தெய்வம் என்னை சகாயிச்சு. தெய்வத்தின் வலிய நாமத்தின் மகத்துவம் உண்டாகட்டும்.
கடந்த நாட்களிலே நாம் பரிசுத்த ஆவியானவரை குறித்து நாம் அநேக காரியங்களை சிந்திக்கத்தக்கதாக ஆண்டவர் நமக்கு உதவி செய்தார்.
கழிஞ்ச நாடுகளில் பரிசுத்த ஆவியானவரை குறித்து அநேக காரியங்கள் படிக்க வந்தக்கோணம் தேவன் நமக்கு கிருப செய்து
ஏறக்குறைய 8 வகுப்புகள் முடித்து இந்த 9th கிளாஸ்ல நாம் பிரவேசிக்கத்தக்கதாக ஆண்டவர் கிருபை பாராட்டினார்.
ஏதாண்டு 8 கிளாஸ்கள் கழிஞ்சு 9th கிளாஸ்லேக்கு நாம் இந்த கடந்து வந்திருக்கையான
ஒவ்வொரு கிளாஸ்லயும் ஆண்டவர் அநேக காரியங்களை எனக்கு கற்றுக் கொடுத்தவராயிருந்தார். அவங்களோடு கூட பகிர்ந்து கொள்ளத்தக்கதாக ஆண்டவர் உதவி செய்தார்.
ஓரோ கிளாஸ்களிலும் தெய்வம் எனக்கு பரஞ்சு தருவான் தக்கணும் அநேக காரியங்கள் என்னை படிப்பிச்சு கொண்டிருந்தோம்.
ஆண்டவருடைய நம்முடைய ஆவிக்குரிய நிலைமையிலே மிகவும் பிரயோஜனமான நிலைமையிலே இந்த காரியங்கள் எல்லாம் ஆண்டவர் நம்மோடு கூட பேசுகிறவராயிருக்கிறார்.
நம்முடைய ஆன்மீக ஜீவிதத்தின் பிரயோஜனகரமான ரீதியில் அநேக காரியங்கள் தெய்வம் நம்மோடு சம்சாரிச்சு கொண்டிருந்தது.
இது ஏதோ ஒரு நம்முடைய ஞானத்திற்கு ஆவிக்குரிய அல்லது பைபிளில் உள்ளதான ஞானத்திற்காக நாம் காரியங்களை நினைக்காதபடிக்கு நம்முடைய வாழ்க்கையில எந்த நிலைமையில அதை நாம் பிரயோஜனப்படுத்திக் கொள்ள வேண்டும் என்பதை நாம் சிந்திக்க வேண்டியவர்களாக இருக்கிறோம்.
இது தெய்வ வசனத்தின் எந்தெங்கிலும் அறிவு ஞானம் பிராபிக்கிறதுக்கு மாத்திரமல்ல நம்முடைய பிராயோகிக ஜீவிதத்தின் பிரயோஜனகரமாய ரீதியில் அது நாம் படிக்க வந்த குணம் நமக்கு இடையாகட்டே.
கடந்த கிளாஸ்லே நாம் அந்நிய பாஷையை குறித்து நாம் நம்முடைய அநேக காரியங்களை குறித்து நாம் சிந்திக்க ஆரம்பித்தோம்.
கழிஞ்ச கிளாஸ்களில் அந்நிய பாஷையை குறித்து சில காரியங்கள் சிந்திக்குவானாய் நாம் தொடங்கி
ஒரு லாங் கேப் இருந்ததுனால ஒரு சில காரியங்களை மறுபடியும் ஞாபகப்படுத்தி அதற்குள்ளாக நான் கடந்து செல்ல விரும்புகிறேன்.
அதுக்குசேஷம் சில சமயங்கள் கடந்து போயது கொண்டு பழைய கிளாஸ்ல இருந்து சில காரியங்கள் ஓர்மிப்பிச்சு கடந்து போகுவானாய் ஆகிரிக்கணும்.
இன்றைக்கு கிறிஸ்தவ உலகத்துல ஏன் பேசுகிறோம் என்கிறதா நிலைமையிலே அறியாத நிலைமையிலே ஒரு சிலர் பேசிக்கொண்டிருக்கிறார்கள்.
இன்னும் கிறிஸ்திய கோலத்தில் எந்த கொண்டு சம்சாரிக்கணும் என்று அறியாத பலரும் சம்சாரிச்சு கொண்டிருக்கையான
அல்லது அநேகர் ஏன் நாம் பேசவில்லை என்பதை அறியாத நிலைமையிலே கடந்து போய் கொண்டிருக்கிறார்கள்.
அதுகொண்டு அல்ல இன்னும் வரையில் சிலர் எந்த கொண்டு நாம் அந்நிய பாஷை சம்சாரிக்கல என்று அறியாத அவர் கடந்து போகுகையான.
ஆனால் இன்றைய நாளிலே அந்நிய பாஷை என்றால் என்ன அதனுடைய காரியங்களை குறித்து நாம் தீர்க்கமாய் படிக்க ஆண்டவர் நமக்கு உதவி செய்தார்.
என்னால் இன்னும் அந்நிய பாஷை என்னால் எந்தான என்னது வளர விசதமாய் படிக்கவேண்ட கோணம் தேவன் நமக்கு கிருப செய்து
நாம் முதலாவது சிந்தித்ததான காரியம் ஒரு பாஷை என்று சொல்லும் பொழுது ஒரு மீடியம் of communication என்று சிந்தித்தோம்.
நாம் ஆதிமாயிட்டு சிந்திச்சது பாஷா என்று പറഞ്ഞാൽ ஆசிய விநிமயத்தினுள்ள ஒரு காரியம் மாத்தியமமான
ஒரு கம்யூனிகேஷன் இல்லனா அது ஒரு பாஷையாக இருக்க முடியாது.
ஆசிய விநிமயம் இல்லையெங்கில் அது பாஷை அல்ல.
ஒரு அந்நிய பாஷை என்று சொல்லும் பொழுது அதனுடைய அர்த்தம்
அந்நிய பாஷா என்று പറയുമ്പോൾ அதின் அர்த்தம்
நமக்கு தெரியாத ஆனா உலகத்துல எங்கோ பேசப்படக்கூடியதான ஒரு அர்த்தமுள்ளதான ஒரு பாஷை.
நமக்கு அறியாத ஆனால் லோகத்தில் மற்றவிடியோ சம்சாரிக்கும் அர்த்தமுள்ள ஒரு பாஷா.
அது மாத்திரமல்ல நாம் இந்த அந்நிய பாஷையை பெற்றுக்கொண்டவர் பரிசுத்தாவியை பெற்றுக்கொண்டதாக அவர்கள் நினைத்துக் கொண்டிருக்கிறார்கள்.
என்னால் அந்நிய பாஷ பிராபிச்சவர் பரிசுத்தாத்மாவினை பிராபிச்சு என்று அவர் சிந்திக்கையான.
அது அப்படியல்ல. நாம் பரிசுத்தாவி நாம் ரட்சிக்கப்பட்டதான எல்லாரும் அந்த பரிசுத்தாவியை நாம் பெற்றிருக்கிறோம்.
அது அங்கே அல்ல. ரட்சிக்கப்பட்ட நாம் எல்லாருக்கும் பரிசுத்தாத்மா பிராபிச்சிருக்கணும்.
அந்நிய பாஷையினுடைய வரமானது ஆதிகால சபைகளிலே தேவன் சபையினுடைய பக்தி விருத்துக்காக அது கொடுத்திருந்தார்.
அந்நிய பாஷா வரம் என்னுள்ளது ஆதிம கால சபையில் சபையுடைய ஆல்பிக வர்தனைக்கு தெய்வம் நல்கிய ஒரு காரியமான
ஆண்டருடைய சுவிசேஷமானது எல்லா இடங்களிலும் வளர்ந்து பெருகத்தக்கதான நிலைமையில அந்த வரமானது கொடுக்கப்பட்டது.
தெய்வத்தின் சுவிசேஷம் அது எல்லா ரீதியிலும் வளர்ந்து பறக்குவான் தக்கோணம் தெய்வம் ஆ ஒரு வரம் நல்கியுண்டாய்.
இந்த அந்நிய பாஷையை குறித்து நாம் அநேக உண்மைகளை குறித்து நாம் சிந்தித்தோம்.
அந்நிய பாஷையை என்னை குறித்து அநேக சத்தியங்கள் நாம் சிந்திக்கையுண்டாய்.
நான் இந்த 4 சுவிசேஷங்களிலே மார்க் 16 அதிகாரத்திலே மாத்திரம் தான் சொல்லப்பட்டிருக்கிறது என்று சிந்தித்தோம்.
4 சுவிசேஷங்களில் மார்க்கோசின் சுவிசேஷம் 16 அத்தியாயத்தில் மாத்திரமானதை குறித்து
நேரடியாக பேசியதாக வேதாகமத்தில் எழுதப்பட்டிருக்கிறது. மூன்றே மூன்று இடங்களில் தான்
நேரே அது பறஞ்சிட்டுள்ளது. அது பறஞ்சிருக்கிறது மூணு ஸ்தலங்களில் மாத்திரமான நாம் சிந்திக்கையுண்டாய்.
அப்போஸ்தலனாகிய பவுல் ஏறக்குறைய 14 நிருபங்களை எழுதியிருக்கிறார்.
அப்போஸ்தலனாகிய பவுலோஸ் ஏதாண்டு 16 லேகனங்கள் எழுதிட்டுண்டு.
அதிலே 1 கொரிந்தியர் 12 அதிகாரம் 13 அதிகாரம் 14 அதிகாரத்தில் மாத்திரம்தான் இந்த அந்நிய பாஷையினுடைய காரியங்கள் சொல்லப்பட்டிருக்கிறது.
அதில் 1 கொரிந்தியர் 12 13 14 அத்தியாயங்கள் மாத்திரமே அந்நிய பாஷையை குறித்து பறஞ்சிட்டுள்ளூ.
அதை தவிர வேற எந்த இடங்களிலும் அப்போஸ்தலனாகிய பவுல் இதை குறிப்பிடவில்லை.
அதில் அதல்லாது வேற ஒரு ஸ்தலத்தும் அப்போஸ்தலனாய பவுலோஸ் இதனை குறித்து பராமர்சிக்கல.
இதே கொரிந்தியருக்கு அப்போஸ்தலனாகிய பவுல் 2வது ஒரு நிருபத்தையும் எழுதினார். அதில் எந்த இடத்திலும் அந்நிய பாஷையை பற்றி அவர் பேசவில்லை.
இதே பவுலோஸ் தன்னை கொரிந்தியருக்கு மீண்டும் ஒரு லேகனம் எழுதும்போது அதில் இதனை குறித்து பரையல.
அதற்கப்புறமாக யாக்கோபிலிருந்து யூதா வரை ஏறக்குறைய ஏழு நிருபங்களை நாம் வாசிக்கிறோம்.
அதன்சேஷம் யாக்கோபில் இருந்து யூதா வரை ஏதாண்டு ஏழு லேகனங்கள் நாம் வாசிக்கின்றது.
அதில் 27 முறை பரிசுத்தாவியானவரை பற்றி சொல்லப்பட்டிருக்கிறது.
அதில் 27 தவணை பரிசுத்தாத்மாவினை குறித்து பரஞ்சிட்டுண்டு.
ஆனால் ஒரு சமயமும் அதோடு அந்நிய பாஷையுடைய காரியங்கள் அங்கே சொல்லப்படவில்லை.
ஆனால் அதில் ஒரு பாகத்து போலும் அந்நிய பாஷையை குறித்து பரஞ்சிட்டில்ல.
அது மாத்திரமல்ல, பழைய ஏற்பாட்டிலே பாஷையை குறித்து ஏழு இடங்களிலே சொல்லப்பட்டதாக நாம் சிந்தித்தோம்.
அது மாத்திரமல்ல, பழைய நியமத்தில் ஏழு ஸ்தலங்களில் பாஷையை குறித்து பரஞ்சிட்டு,
அந்த ஏழு இடங்களிலும் அது ஒரு நெகட்டிவான நிலைமையில அது சித்தரிக்கப்பட்டதாக நாம் சிந்தித்தோம்.
ஏழு ஸ்தலங்களிலும் ஒரு விபரீதமாயிட்டுள்ள ரீதியிலான அதனை குறித்து பரஞ்சிட்டுள்ளது.
பாபேல் கோபுரத்திலே தேவன் பாஷையை அவர் அங்கே பிரித்து போக பண்ணினார்.
பாபேல் கோபுரத்தில் பாஷையை பிரிக்கிறதாயிட்டு கலக்குனதாயிட்டு நாம் வாசிக்கணும்.
அது மாத்திரமல்ல, இஸ்ரவேல் ஜனங்களுக்கு ஆசீர்வாதமும் சாபமும் சொல்லப்பட்டதான சூழ்நிலையிலே இது சாபத்தில் உள்ளதான காரியங்கள் மாதிரி சொல்லப்பட்டது.
அது மாத்திரமல்ல, இஸ்ரேல் மக்களோடு அனுகிரகத்தின் சாபத்தின் வாக்குகள் பரையும்போ இதொரு சாபமாயிட்டு அவிடை பரையுது.
இஸ்ரவேல் ஜனங்கள் பாவம் செய்த பொழுது அவர்கள் அவர்கள் அறியாததான ஒரு பாஷையின் ஜனங்கள் மத்தியில கடந்து போவார்கள் என்று ஒரு அவர்களுக்கு ஒரு தண்டனையாக சொல்லப்பட்டது.
இஸ்ரேல் மக்கள் பாவம் செய்யும்போ அவர் அறியாத்த ஒரு ஜாதியிலேக்கு, பாஷ சம்சாரிக்கிற ஜாதியிலேக்கு கடந்து போகும் ஒரு சிக்ஷாவிதியாயிட்டு அவிடை பரையுது.
அது மாத்திரமல்ல, சங்கீதக்காரனாகிய தாவீது அவன் தேவனிடத்தில் ஜெபம் பண்ணும் பொழுது தன்னுடைய அக்கறை தன்னுக்கு விரோதமாய் வரக்கூடியதான துன்மார்க்கர் அவருடைய பாஷையை பிரிந்து போக பண்ணும் என்று சொல்கிறதை வாசிக்கிறோம்.
மாத்திரமல்ல, சங்கீர்த்தனக்காரன் தன்டைய சங்கீர்த்தனங்களில் பிரார்த்தனா சங்கீர்த்தனங்கள் பரையும்போ தனிக்கு எதிரே பிரவர்த்திக்கிறவரை குறித்து பரையும்போ அவருடைய பாஷ கலக்கி களையணமே என்று தான் பரையந்தட்டு நாம் வாசிக்கணும்.
அது தொடர்ந்து நாம் இந்த அந்நிய பாஷை பேசினதாக சொல்லப்பட்டதான மூன்று இடங்களுடைய காரியங்களை குறித்து நாம் சிந்தித்தோம்.
அதன்சேஷம் அந்நிய பாஷை சம்சாரிக்கிற மூணு ஸ்தலங்களை குறித்து நாம் சிந்திக்கையுண்டாய்.
நாம் அப்போஸ்தலர் 2 அதிகாரத்தில் நாம் சிந்தித்தோம்.
அப்போஸ்தலர் பிரவர்த்தி 2 அத்தியாயத்தில் நாம் சிந்திச்சு.
அங்கே பாஷைகள் என்று புளூரல்ல சொல்லப்பட்டதாக நாம் சிந்தித்தோம்.
அவடே பாஷைகள் என்று பகுவசனத்தில் பரஞ்சதாயிட்டு நாம் வாசிக்கணும்.
அது மாத்திரமல்ல, அப்போஸ்தலர் 10 அதிகாரம் 45 வசனத்திலும் நாம் சிந்தித்தோம்.
அது மாத்திரமல்ல, அப்போஸ்தலர் பிரவர்த்தி 10 அத்தியாயத்திலும் நாம் அது வாசிக்கணும்.
அது கொர்நேலிய வீட்டில் நடந்ததான ஒரு காரியமாக நாம் சிந்தித்தோம்.
அது நடந்த ஒரு
காரியமாக அதிகாரம்
அதிகாரத்திலும்
நடந்ததான அதே ரீதியில் அங்கேயும் சொல்லப்பட்டிருக்கிறது.
அவிடையும் அப்போஸ்தலர் பிரவர்த்தி 2 அத்தியாயத்திலும் 10 அத்தியாயத்திலும் நடந்தது போல தான்
மாத்திரம்
உறுதிப்படுத்துவதற்கு
கொடுக்கப்பட்டதனுடைய நோக்கம் என்ன என்று நாம் சிந்தித்தோம்.
மாத்திரமல்ல, பாஷ நல்கியிருக்கிறது ഉദ്ദേശം എന്താണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി.
മൂന്ന് വിധമായ നോക്കങ്ങൾക്കാണ് ഭാഷയാണത് കൊടുക്കപ്പെട്ടത്.
മൂന്ന് വിധമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭാഷ നൽകിയിരിക്കുന്നത്.
മുതലാവത് ഒരു അടയാളമാക അത് കൊടുക്കപ്പെട്ടത്.
ആദ്യമായിട്ട് അതൊരു അടയാളമായിട്ട് നൽകിയിരിക്കുന്നു.
അതിൽ അടുത്തതായി ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കരുത്തു പരിമാറ്റമാക കൊടുക്കപ്പെട്ടത്.
അടുത്തതായിട്ട് ഒരു ആശയവിനിമയത്തിനുള്ള മാർഗമായിട്ട് നൽകിയിരിക്കുന്നു.
അടുത്തതായി ഒരു ഭക്തിവിരുത്തിക്കാക അത് കൊടുക്കപ്പെട്ടത് എന്റെ ചിന്തിത്വം.
അടുത്തതായിട്ട് അതൊരു ആത്മീക വർധനയ്ക്കുള്ള ഒരു കാര്യമായിട്ട് നൽകിയിരിക്കുന്നു നാം ചിന്തിക്കുകയുണ്ടായി.
പറഞ്ഞ ഇന്ന് മൂന്ന് കാര്യങ്ങളിലും ഇന്ന് കൊരിന്ത്യർക്ക് അവർ തവറിവിട്ടാർകൾ. അവർ തെറ്റിപ്പോയി.
ഈ മൂന്ന് വിഷയങ്ങളിലും അങ്ങനെയുള്ളവർ തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു.
അവരെ സരിപ്പെടുത്തത്തക്കതാണ് നിലമില്ല. അപ്പോസ്തലനായ പൗൽ 1 കൊരിന്ത്യർ 14 അന്യ ഭാഷയെ കുറിച്ച് തീർക്കമാക എഴുതിയിരിക്കാറ്.
അവരെ ശരിയാക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 12 അതിനെ കുറിച്ച് 14 അന്യഭാഷയെ കുറിച്ച് പറയുന്നു.
അങ്ങേ നാം കടന്ന വാരത്തിൽ സിന്ധിത്തവും അവർ തീർക്ക ദർശനത്തെയും അന്യ ഭാഷയും കമ്പയർ പണ്ടാ നിലമില അനേക കാര്യങ്ങളിൽ ചൊല്ലിക്കൊണ്ട് പോയി. അങ്ങേ 8 വിധമായ നിലമില അവർ ചൊല്ലുകൃതേന വാസിത്തവും.
അവിടെയും കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി, പ്രവചനത്തെയും അന്യഭാഷയെയും തമ്മിൽ താരതമ്യം ചെയ്ത് അനേക കാര്യങ്ങൾ അവിടെ 8 വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് നാം കാണുന്നു.
അവർ 8 വിധത്തിലെ ചൊല്ലതാണ് കാര്യങ്ങൾ മൂലമാക അന്യ ഭാഷയ്ക്ക് മുഖ്യത്വം ഇല്ലാതെ ഉണ്ടാവില്ല. അങ്ങനെ അനേക കാര്യങ്ങളെ ചൊന്നാർ
അവിടെ 8 വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അന്യഭാഷയ്ക്ക് അത്ര പ്രാധാന്യമില്ലാത്ത രീതിയിൽ അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
കൊരിന്ത്യ സഭയിലെ അനേക ആണ്ടവരെ ഏറ്റുകൊള്ളാത്തതാണ് വിശ്വാസികൾ അവർ മായ്മാളനുമാണ് നിലമയിലെ ഇന്ന് അന്യ ഭാഷയെ പേശിക്കൊണ്ടിരുന്നാർ.
അവിടെ രക്ഷിക്കപ്പെടാത്ത അന്യ വിശ്വാസികൾ വ്യത്യസ്തമായ രീതിയിൽ അവിടെ അന്യഭാഷ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു.
അവർക്ക് അന്യ ഭാഷയുടെ വരമില്ലാതെ ഉണ്ടാകുമ്പോൾ അവർ വെറുമനെ ശബ്ദത്തെ എഴുപ്പിക്കൊണ്ടിരുന്നാർ.
അവർക്ക് അന്യഭാഷ വരമില്ലാതെ വെറും ശബ്ദത്തിന് മാത്രം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു.
അന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അപ്പോസ്തലനായ പൗൽ 1 കൊരിന്ത്യർ 14 തീർക്കമായി എഴുതുകയെ നാം ചിന്തിത്തും.
ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 14 എഴുതുകയാണ്.
ഇന്നേ നാളിലെ ഇതുവരെ നാം കടന്ന വാരത്തിലെ നാം ചിന്തിത്തും.
ഇതുവരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്.
ഇന്നേക്ക് ഇന്ന് അന്യ ഭാഷയെ കുറിച്ച് ാണ് അനേക തവറാണ് കരുത്തുകൾ. അത് എപ്പടി തവറ് എന്ന് നാം ചിന്തിക്ക പോകുന്നു.
ഇന്ന് അന്യഭാഷയെ കുറിച്ച് തെറ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് എന്തുകൊണ്ട് തെറ്റാണെന്ന് നാം ചിന്തിക്കുവാൻ പോകുകയാണ്.
ഇന്നേക്ക് ഇന്ന് അന്യ ഭാഷയെ പേശക്കൂടിയതാണ് ജനങ്ങളിടത്തിൽ നിങ്ങൾ പോയി കേട്ടിങ്ങനെ അവർ കൂടിയതാണ് കാര്യം നാങ്ക ദൂതർ ഭാഷയെ പേശുറോ അപ്പൊ
ഇന്ന് അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തികളോട് നാം ചെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അന്യഭാഷ സംസാരിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ദൂതന്മാരുടെ ഭാഷ സംസാരിക്കുകയാണെന്ന് പറയും.
അതൊക്കെ ആധാരമാക അവർ 1 കൊരിന്ത്യർ 13
അതിന് അടിസ്ഥാനമായിട്ട് 1 കൊരിന്ത്യർ 13 1 വാക്യം അവർ കാണിച്ചു തരും.
അങ്ങനെ നാം വാസിക്കൂടിയതാണ് കാര്യം.
അവിടെ നാം വായിക്കുന്ന കാര്യം,
നാൻ മനുഷ്യർ ഭാഷകളെയും ദൂതർ ഭാഷകളെ പേശിനാലും അൻപ് എനക്കിരാവിട്ടാൽ സത്തമിടുക വെൺകലം പോലും ഓസയിടുക കൈത്താളം പോലും ഇരുപ്പേൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് சொல்கிறார்.
അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ.
നിങ്ങൾ പേശക്കൂടിയതാണ് ഭാഷ ഉലകത്തിലുള്ളതാണ് ഒരു ഭാഷ ഇല്ലെന്ന് சொன்னா,
നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ലോകത്തിൽ ഇല്ലാത്ത ഒരു ഭാഷയാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് വരികിൽ
ഉടനെ അവർ சொல்லக்கூடியதான കാര്യം நாங்க ദൂതരുടെ ഭാഷ பேசுகிறோம்னு சொல்வாங்க.
ഉടനെ അവർ പറയുന്ന കാര്യം ഞങ്ങൾ ദൂതന്മാരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്.
ശരി, ഇത് ദൂതർ ഭാഷ யார் കേട്ടു?
ഈ ദൂതന്മാരുടെ ഭാഷ ആരാണ് കേട്ടിട്ടുള്ളത്?
വേദാഗമത്തിലെ ദൂതരുടെ ഭാഷയെ കേട്ടതായി ചൊല്ലപ്പെട്ടതാണ് ഒരേ മനുഷ്യൻ അപ്പോസ്തലനായ പൗൽ മാത്രമാണ്.
ഇവിടെ വേദപുസ്തകത്തിൽ ദൂതന്മാരുടെ ഭാഷ കേട്ടതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ് മാത്രമാണ്.
അവരെ തവരെ വേറെ യാരും ദൂതരുടെ ഭാഷയെ കേട്ടതാ നമ്മ വാസിക്കുന്നില്ല.
അവരല്ലാതെ വേറെ യാരും ദൂതന്മാരുടെ ഭാഷ കേട്ടതായിട്ട് പറയുന്നില്ല.
ദൂതർക്ക് ഇന്ന് ഭൂമിയിലെ കടന്നു വന്ന് അനേകരുടെ മനുഷ്യരുടെ പേശനാങ്ക
ദൂതന്മാർ അനേക ദൂതന്മാർ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ അവരോട് സംസാരിച്ച് അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി നൽകുകയായിരുന്നു. ദൂതന്മാരുടെ ഭാഷ കേട്ട അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്?
2 കൊരിന്ത്യർ 12 അങ്ങേ ദൂതർ ഭാഷയുടെ കാര്യത്തെ അങ്ങേ അപ്പോസ്തലനായ പൗൽ തെളിവാക சொல்கிறார்.
അവിടെ ദൂതന്മാരുടെ ഭാഷയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ നല്ല രീതിയിൽ പറയുന്നു.
അങ്ങേ വാസിക്കുന്നു, അന്ത മനുഷ്യൻ പരദേശിക്കുൾ എടുത്തുകൊള്ളപ്പെട്ട് മനുഷ്യർ பேசப்படாததும் വാക്ക് കെട്ടാത്തതുമാകിയ വാർത്തകളെ കേട്ടാണ് എന്ന് അറിഞ്ഞിരിക്കേൻ എന്ന് വാസിക്കുന്നു.
അവിടെ നാം വായിക്കുന്നു 3-4 വാക്യങ്ങൾ. ആ മനുഷ്യൻ പരദേശിക്കുൾ എടുക്കപ്പെട്ടു, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു.
അപ്പോസ്തലനായ പൗൽ മികവും തെളിവാക ദൂതർ ഭാഷയെന്ന് അവർ കേട്ടതാണ് സത്യത്തെ പറ്റി ചൊല്ലുമ്പോഴത് മനുഷ്യർ പേശപ്പെടാത്തതാണ് ഒരു ഭാഷ.
അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവർ മനുഷ്യർ ഉച്ചരിപ്പാൻ പാടില്ലാത്ത ഒരു ഭാഷയാണ് അവർ സംസാരിച്ചത്.
അത് മാത്രമല്ല വാക്ക് കെട്ടാത്തതാണ് വാർത്തകളുടേത് അവർ ചൊല്ലാറ്.
അത് മാത്രമല്ല പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ എന്ന് താൻ പറയുന്നു.
അപ്പൊ മനുഷ്യൻ ചൊല്ലക്കൂടാത്തത് അല്ലെങ്കിൽ മനുഷ്യൻ പുരിന്തു കൊള്ള മുടിയാത്ത ഒരു കാര്യം എപ്പി അവർ നാം പേസറാണ് ചൊല്ല മുടിയും.
അപ്പോൾ മനുഷ്യന് സംസാരിക്കുവാൻ സാധിക്കാത്തത് പറയുവാൻ പാടില്ലാത്തത് എങ്ങനെ പറയുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും?
അപ്പടി നാ അവർ ദൂതർ ഭാഷയെ നാം പേസറാണ് സൊന്നാണ് അത് ഒരു തവറാണ് കാര്യം.
അപ്പോൾ ദൂതന്മാരുടെ ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണ്.
ഉടനെ അവർ ചൊല്ലക്കൂടിയതാണ് അടുത്ത ഒരു കരുത്ത്.
ഉടനെ അവർ പറയുന്ന മറ്റൊരു കാര്യം
ഇല്ല യാർക്കും പുരിയാത്തതാണ് ഒരു ഭാഷയെ പേസറോ.
അവർ ഉടനെ പറയും ഞങ്ങൾ ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷ സംസാരിക്കുന്നു.
എങ്കിലും ദൈവനുക്ക് മാത്രം അത് പുരിയും.
ഞങ്ങൾക്കും ദൈവത്തിന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ.
അത് പറഞ്ഞ അത് അതിർക്ക് ആധാരമായി അവർ കാട്ടക്കൂടിയതാണ് വസനം. 1 കൊരിന്ത്യർ 14:2.
അതിന് അടിസ്ഥാനമായിട്ട് അവർ പറയുന്ന വാക്യം 1 കൊരിന്ത്യർ 14 അതിന്റെ 2 വാക്യം
നാം അങ്ങനെ വാസിക്കിറോം. ஏனெனில் അന്യ ഭാഷയിൽ പേசுகிறവൻ ആവിയിനാലെ രഹസ്യങ്ങളെ പേசினாலும் അവൻ பேசுகிறதை ஒருவனும் അറിയாதிருக்கபடியினால் അവൻ മനുഷ്യരടത്തിൽ പേசாம ദൈവനടത്തിൽ പേசுகிறானு சொல்றாங்க.
അവിടെ നാം വായിക്കുന്നു അന്യ ഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു.
വസനത്തെ എടുത്ത് വാസിക്കുമ്പോൾ
നിങ്ങൾ ഇംഗ്ലീഷിലുള്ള KJV വേർഷനിലുള്ള ബൈബിൾ എടുത്ത് നിങ്ങൾ ഈ വാക്യം വായിക്കുകയാണെന്ന് വരികിൽ
മറ്റു ട്രാൻസ്ലേഷനിൽ ടങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
മറ്റു പരിഭാഷകളിൽ ഭാഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആണല്ല ഇന്ന് KJV പോടുമ്പോൾ അൺനോൺ ടങ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ KJV അത് അറിയാത്ത ഭാഷകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അത് അൺനോൺ എന്നത് ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുകയാണ്.
അവിടെ അൺനോൺ അറിയാത്തത് എന്നുള്ളത് അത് ഇറ്റാലിക്സിലാണ് പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെയാണ് മൂല ഭാഷയിൽ അത് വാർത്ത ഇല്ല. ഇവങ്ക അത് വാർത്തയുടെ അർത്ഥത്തെ പുരിയ വെയ്പതർക്കാക അത് വാർത്തയാണത് ചേർക്കപ്പെട്ടിരിക്കുന്നത്.
അതിന്റെ അർത്ഥം എന്നുള്ളത് മൂല ഭാഷയിൽ അങ്ങനെ ഒരു വാക്കില്ല. എന്നാൽ ആ വാക്യത്തിന് അർത്ഥം നൽകുവാൻ വേണ്ടി ആ ഒരു വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നു.
അപ്പോസ്തലനായ പൗൽ ഇന്നിടത്തിലെ അറിയാത്തതാണ് ഒരു ഭാഷ എന്നതാണ് ഒരു ഭാഷ ഇല്ല എന്നതിനെ വിളക്കുവതർക്കാക ഇന്ന കാര്യങ്ങളെല്ലാം சொல்லுகிறார்.
അങ്ങനെയാണെന്ന് വരികിൽ അപ്പോസ്തലനായ പൗലോസ് അറിയാത്ത ഒരു ഭാഷ ഇല്ല എന്ന് എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
സർ അത് എപ്പിടി சொல்லுகிறார്?
അതെങ്ങനെയാണ് പറയുന്നത്?
ഇതേ അധികാരം 1 കൊരിന്ത്യർ 14:7-8 നമ്മൾ അതിലെ വാസിക്കുന്നു.
ഇതേ അധ്യായം 1 കൊരിന്ത്യർ 14 അതിന്റെ 7-8 വാക്യങ്ങൾ
അങ്ങനെ നാം വാസിക്കുന്നു. എന്താ ഒരു ഭാഷ എന്ന് ചൊല്ലപ്പെടുമാനാൽ അതിർക്ക് ശരിയാണ് അർത്ഥം ഇരിക്ക വേണ്ടുമെന്ന് നാം അങ്ങനെ ചിന്തിക്ക മുടിയും.
അവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം ഒരു ഭാഷയാണെന്നെങ്കിൽ അതിന് ശരിയായ ഒരു അർത്ഥം വേണം.
അങ്ങേ നാം വാസിക്കൂടിയതാണ് കാര്യം. അങ്ങേ ഇസ്രായേൽ ജനങ്ങൾ അത് എക്കാളം ഊതുകാണ് കാര്യത്തെ അങ്ങേ കമ്പയർ പണി അങ്ങേ ചൊല്ലുകാർ.
അവിടെ ഇസ്രായേൽ മക്കൾ കാഹളം ഊതുന്ന കാര്യത്തെ താരതമ്യം ചെയ്തുകൊണ്ട് അവിടെ പറയുകയാണ്.
പറഞ്ഞാൽ അങ്ങേ എണ്ണാകമം 10 വാസിച്ചിങ്ങനാ അങ്ങേ അത് ഇസ്രായേൽ ജനങ്ങൾ അത് എക്കാളം ഊതുകാ എതാ എക്കാളം ഊത വേണ്ടുമെന്ന് അങ്ങേ മികവും തെളിവാക ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
നിങ്ങൾ സംഖ്യാപുസ്തകം 10 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്തിനൊക്കെ കാഹളം ഊതണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ നാം കാണുന്നുണ്ട്.
അതെ അങ്ങേ എക്കാളമാണത് 4 ഊതപ്പെടുക.
അവിടെ കാഹളം 4 വേണ്ടിയാണ് ഊതുന്നത്.
മുതലാവത് ജനങ്ങളെ കൂട്ടി ചേർപ്പതർക്കാക അങ്ങേ എക്കാളമാണത് ഊതപ്പെടുക.
ആദ്യമായിട്ട് സഭ കൂട്ടുവാൻ തക്കോണം അവർ കാഹളം ഊതുന്നു.
അടുത്തതാക അവർ യാത്ര പുറപ്പെട വേണ്ടുമാണാൽ അവർ എക്കാളം ഊതുവാർകൾ.
അതിനുശേഷം അവർ ഒരു യാത്ര പോകുന്നതിന് മുൻപ് അവർ കാഹളം ഊതുന്നു.
അത് മാത്രമല്ല ഒരു യുദ്ധത്തിന് പോക വേണ്ടുമെന്നാൽ അതിന് മുൻപാക എക്കാളം ഊതുവാർകൾ.
അല്ല ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അവർ കാഹളം ഊതുന്നു.
അല്ലത് ഒരു പണ്ടികയെ ആസരിപ്പതർക്കാക ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും കടന്നു വരുമ്പോൾ അവർ എക്കാളം ഊതക്കൂടിയവരായി കാണപ്പെട്ടാറുകൾ.
മാത്രമല്ല ഒരു ഉത്സവം ആചരിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കൾ എല്ലാവരും കടന്നു വരുമ്പോൾ അത് അവിടെയും കാഹളം ഊതുന്നതായിട്ട് നാം കാണുന്നു.
ഇത് 4 വ്യത്യാസമാണ് നിലമേലെ വ്യത്യാസമാണ് കുറലിലെ എക്കാളമാണത് ഊതപ്പെട്ടത്.
ഈ 4 സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് അവിടെ കാഹളം ഊതുകയാണ്.
അത് ശരിയായി ഊതപ്പെട വേണ്ടും.
അത് ശരിയായ നിലയിൽ അത് ഊതേണം.
പറഞ്ഞാൽ ഇപ്പോ ഒരു ഇന്നേക്ക് ഇരിക്കുന്നത് പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ അന്ന നാട്ടിലെ ഇല്ല.
ഇന്നുള്ള പോലെ ഒരു ആശയവിനിമയ സംവിധാനം അന്നില്ലായിരുന്നു.
ആശ്രയിപ്പ് കൂടാരത്തെ ചുറ്റി ജനങ്ങൾ എല്ലാവരും മികവും പ്രബലമായ ഇടങ്ങളിലെ അവർ വാഴ്ന്നുകൊണ്ടിരിക്കുന്നു.
അവിടെ സമാഗമന കൂടാരത്തിന് ചുറ്റുമായിട്ട് അങ്ങനെയായിരുന്നു ജനങ്ങളൊക്കെ പലയിടങ്ങളിലായിട്ട് താമസിച്ചിരുന്നത്.
പറഞ്ഞാൽ ഇപ്പൊ ജനങ്ങളെ കൂട്ടി ചേർപ്പതർക്കാക എക്കാളം ഊതുവതർക്ക് ബദലാ ഒരു യുദ്ധത്തിനാണ് എക്കാളം ഊതന എന്നാകും.
അപ്പോൾ ജനങ്ങളെ കൂട്ടുവാൻ തക്കോണമുള്ള കാഹളം ഊതുന്നതിന് പകരമായിട്ട് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഊതുന്ന രീതിയിൽ കാഹളം ഊതിയാൽ എന്ത് സംഭവിക്കും?
അപ്പടിയാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ആണ് തവറി പോകുന്നത്.
അങ്ങനെയാണെന്ന് വരികിൽ അവിടെ ആശയവിനിമയം തെറ്റായി പോകുകയാണ്.
അല്ലെങ്കിൽ ഒരു യാത്ര പോവതർക്കാക എക്കാളം ഊതുവതർക്ക് ബദലാക ഒരു പണ്ടിക ആശ്രയിപ്പതർക്കാണോ എക്കാളം ഊതന എന്നാകും?
അല്ല ഒരു യാത്ര പോകുന്നതിന് മുൻപ് ഊതേണ്ടുന്ന കാഹളത്തിന് പകരമായിട്ട് ഒരു ഉത്സവം ആചരിക്കുമ്പോൾ ഊതുന്ന കാഹളം ഊതിയാൽ എന്ത് സംഭവിക്കും?
അതിനാണ് അപ്പോസ്തലനായ പൗലോസ് சொல்கிறார் ஒரு பாஷை என்று சொல்லும்பொழுது அது தெளிவான நிலமையிலே அது அர்த்தம் நிறைந்ததாக காணப்பட வேண்டும்.
அதുകൊണ്ടാണ് அப்போஸ்தலனாய பவுலோஸ் പറയുന്നത് ஒரு பாஷை என்றால் அது வ்யக்தமுள்ளதாயிருக்கணும் அதுக்கு பிரத்யே வ்யக்தമായ அர்த்தம் உண்டாயிருக்கணும்.
அதனால தான் அந்த 8 வசனத்தில் அப்போஸ்தலனாய பவுல் சொல்லும்பொழுது அந்தபடி எக்காலமும் விளங்காத சத்தமிட்டால் எவன் யுத்தத்திற்கு ஆயத்தம் பண்ணுவான் என்று வாசிக்கிறோம்.
அதുകൊണ്ടാണ് அப்போஸ்தலனாய பவுலோஸ் 8 வாக்கியத்தில் പറയുന്നത് காஹளம் தெளிவில்லாதே நாதம் கொடுத்தால் படைக்கு ஆர் ஒருங்கும்.
அது மாத்திரம் அதே அப்போஸ்தலனாகிய போல் 9 வசனத்திலே சொல்லும் பொழுது
அதே அப்போஸ்தலனாய பவுலோஸ் 9 வாக்கியத்தில் பரையும்போ
அதுபோல நீங்கள் தெளிவான பேச்சு உங்கள் நாவினாலே வசனியாவிட்டால் பேசப்பட்டது இன்னதென்று எப்படி தெரியும்?
അതുപോല നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും?
அது மாத்திரம் 10 வசனத்தில் சொல்லும் பொழுது
மாத்திரமல்ல 10 வாக்கியத்தில் வாய்க்கும்போ
உலகத்தில் எத்தனையோ விதமான பாஷைகள் உண்டாயிருக்கிறது அவைகளில் ஒன்றும் அர்த்தம் இல்லாததல்ல என்று சொல்கிறார்.
அப்படி പറയുന്നു லோகத்தில் விவித பாஷைகள் அனுமதி உண்டு அவையில் ஒன்றும் தெளிவில்லாததல்ல.
அப்படியானால் அவங்க சொல்லக்கூடியதான 2 வசனத்தில் அவங்க சொல்லக்கூடியதான காரியம் அன்னோன் டங் யாருக்கும் தெரியாததான ஒரு பாஷை பேசுகிறேன் என்று சொல்லக்கூடியதான காரியம் தவறான காரியம்.
அங்கேயானது வரையில் தான் 2 வாக்கியத்தில் പറഞ്ഞது ആർക്കും അറിയാത്ത ഒരു ഭാഷ സംസാരിക്കുന്നത് அது തെറ്റാണെന്ന് தானോട് പറയുകയാണ്.
அப்படி அறியாத யாருக்கும் தெரியாத பாஷையை நாங்க பேசுறோம்னு சொல்லிட்டு இன்னைக்கு அவங்க பேசிட்டு இருக்கிறது அது ஒரு தவறான காரியம்.
யாருக்கும் அறியாத பாஷை ഞങ്ങൾ സംസാരിച്ചു கொண்டிருக்கிறது என்று அவர் പറയുന്നது அது தெட்டாய ஒரு காரியமാണ്.
சரி, இரண்டாவதாக நாம் சிந்திக்க கூடியதான காரியம் அப்போஸ்தலனாகிய பவுல் அவர்கள் இந்த நிலைமையிலே அவர்கள் தவறி போன பொழுது அவர்களை சரிப்படுத்துவதற்காக அவருடைய அந்நிய பாஷையினுடைய காரியங்களை சரிப்படுத்துவதற்காக 3 நிபந்தனைகளை அவர் கொடுக்கிறார்.
அப்போஸ்தலனாய பவுலோஸ் இவர் அந்நிய பாஷையில் தெட்டி போயப்போ அது சரியாக்குவந்த கோணம் 3 நிபந்தனைகள் தானோட வச்சு பரையுகையான
பாருங்கள். அதனுடைய காரியத்தை 1 கொரிந்தியர் 14 அதிகாரம் 27-28 வசனங்களிலே நாம் வாசிக்கலாம்.
அதிண்ட காரியங்கள் 1 கொரிந்தியர் 14 அத்தியாயம் அதிண்ட 27-28 வாக்கியங்களில் நமக்கு வாய்க்கவேண்டு சாதிக்கும்.
யாராவது அந்நிய பாஷையிலே பேசுகிறது உண்டானால் அது 2 பேர் மட்டில் அல்லது மிஞ்சினால் 3 பேர் மட்டில் அடங்கவும் அவர்கள் ஒவ்வொருவராய் பேசவும் அதன் அர்த்தத்தை சொல்ல வேண்டும். அர்த்தம் சொல்லுகிறவன் இல்லாவிட்டால் சபையிலே பேசாமல் தனக்கும் தேவனுக்கும் தெரிய பேச கடவன் என்று வாசிக்கிறோம்.
அப்படி நாம் வாய்க்கணும் அந்நிய பாஷையில் சம்சாரிக்கணுங்கில் 2 பேரோ ஏறியால் 3 பேரோ ஆகட்டே அவர் ஒருவருத்தனாய் சம்சாரிக்கையும் ஒருவன் வியாக்கியானிக்கையும் செய்யட்டே. வியாக்கியானி இல்லாஞ்சால் அந்நிய பாஷக்காரன் சபையில் மிண்டாதே தன்னோடும் தெய்வத்தோடும் சம்சாரிக்கட்டே.
இங்கே அப்போஸ்தலனாகிய பவுல் அவர்கள் அந்நிய பாஷையிலே பேசுகிறதற்குரியதான காரியங்களிலே 3 நிபந்தனைகளை கொடுக்கிறார்.
இவடே அப்போஸ்தலனாய பவுலோஸ் அந்நிய பாஷையில் சம்சாரிக்கேண்டதின்ட 3 நிபந்தனைகள் பரையுகையான
மிகவும் தெளிவான நிபந்தனைகள்
வளரே வெக்தமாய நிபந்தனைகள்.
அங்கே நாம் வாசிக்கிறோம் முதலாவது நாம் வாசிக்கிறதான காரியம் 27 வசனத்திலே 2 பேர் அல்லது 3 பேர் மாத்திரம்தான் பேசணும்னு சொல்றாரு.
அப்படியே ஆத்தியமாயிட்டு நாம் காணுன காரியம் 2-3 பேர் மாத்திரமே சம்சாரிக்கன் பாடுள்ளு.
அது மாத்திரமல்ல அப்போஸ்தலனாகிய பவுல் சொல்லும் பொழுது
அது மாத்திரமல்ல அப்போஸ்தலனாய பவுலோஸ் பரையும்போ
ஒருவர் பேசினதுக்கு அப்புறம் இன்னொருத்தர் பேசணும்னு சொல்றாரு.
அப்படியே ஒருவருத்தனாய் சம்சாரிக்கட்டே என்று தானோட பரையுகையான
அது மாத்திரமல்ல அர்த்தம் சொல்லுகிறவன் இருந்தால் மட்டும் பேச வேண்டும்.
வியாக்கியானிக்கிறவன் உண்டாயால் மாத்திரம் சம்சாரிக்கணும்.
இல்லாவிட்டா என்ன பண்ணணும்?
இல்ல என்ன வரையில் எந்த செய்யணும்?
அவன் பேசாம இருக்கணும்னு தான் சொல்றாரு.
அவன் சம்சாரிக்காது இருக்கணும் என்றது പറയുന്നത്
எப்படி பேசணும்னு சொல்றாரு?
எங்கே சம்சாரிக்கணும் என்றது പറയുന്നത്
28 வசனத்திலே வாசிக்கிறோம் தனக்கும் தேவனுக்கும் தெரிய பேச கடவன்.
தனக்கும் தன்னோடும் தெய்வத்தோடும் சம்சாரிக்கட்டே என்று தான் പറയുന്നു.
அப்ப தனக்கும் தேவனுக்கும் எப்படி பேச முடியும்?
தனக்கும் தெய்வத்தினும் நம்ம எங்கே சம்சாரிக்கணும்னு சாதிக்கும்?
தன்னுடைய மனதிலோ மனதோடு கூட அவன் சம்சாரி அவன் பேசக்கூடியவனாய் இருக்கிறான்.
தன்ன மனசில் அது தான் சம்சாரிக்கிறவனாய் இருக்கணும்.
பாருங்க இந்த காரியங்கள் எல்லாம் கொடுக்கப்பட்டதான காலத்திலே வேதாகமம் இல்லை.
ഈ കാര്യങ്ങളൊക്കെയും നൽകിയ സമയത്ത് വേദപുസ്തകം ഉണ്ടായിരുന്നില്ല.
വേദാഗമം ഇല്ലാതെ അന്ന് നാട്ടിലെ അന്യ ഭാഷയുടെ വരം കൊടുക്കപ്പെട്ടത്
വേദപുസ്തകം ഉണ്ടായിരിക്കാത്തത് കൊണ്ട് അന്ന് അന്യഭാഷാ വരം നൽകിയിരുന്നു.
ആണ്ടരുടെ വസനമാണത് ഇന്ന നിലമയില് മറ്റു ജനങ്ങൾക്കും അങ്ങേ മിക്സ്ഡ് ആയിരുന്നതാണ് ക്രൗഡുക്കും ചൊല്ലപ്പെട്ടത്.
അവിടെ ഇടകലർന്നിരുന്ന ജനങ്ങൾക്കും ദൈവത്തിന്റെ വചനം അവിടെ നൽകിയിരുന്നു.
ആണാൽ ഇന്നേ നാട്ടിലെ ഇന്ന അന്യ ഭാഷയെ പേശുകാണ് ജനങ്ങൾ മധ്യയിലെ എപ്പടി നടന്നുകൊണ്ടിരിക്കുന്നത്?
എന്നാൽ ഇന്ന് അന്യഭാഷ സംസാരിക്കുന്നവരുടെ മധ്യത്തിൽ അത് എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അത് ഒരു തവറാണ് കാര്യം.
അതൊരു തെറ്റായ കാര്യമാണ്.
അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്?
അത് എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അങ്ങ് 2-3 പേർ മാത്രം തന്നെ പേശുകാങ്ങളാ?
അവിടെ 2-3 പേർ മാത്രമാണ് സംസാരിക്കുന്നത്?
അല്ലാതെ ഒരുത്തർ പേശുന്നതിന് അപ്പുറം ഇന്നൊരുത്തർ പേശുകാങ്ങളാ?
അവിടെ ഒരുത്തൻ സംസാരിച്ചതിന് ശേഷമാണോ മറ്റൊരുത്തൻ സംസാരിക്കുന്നത്?
അല്ലാതെ അർത്ഥം சொல்லுகிறവൻ ഇരുന്നാൽ മാത്രം പേശുകാങ്ങ ഇല്ലാണോ പേശാൻ മേർക്കാങ്ങളാ?
വ്യാഖ്യാനി ഉണ്ടായിരുന്നുവരികിൽ മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളോ ഇല്ല അല്ല എന്നുവരികിൽ മിണ്ടാതിരിക്കുന്നുവോ?
മികവും തവറാണ് നിലമയിലെ വേദത്തിനുടേ വലിക്ക് വിട്ട് വിളകുന്നതാണ് നിലമില അവർ പേശിക്കൊണ്ടിരിക്കും.
വളരെ തെറ്റായ രീതിയിൽ വേദപുസ്തകത്തിന്റെ വഴികളിൽ നിന്ന് മാറി അവർ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
കർത്തരുടെ വേദം മികവും തിട്ടവും തെളിവുമായി ഇങ്ങനെ ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
ദൈവത്തിന്റെ വചനം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുകയാണ്.
പാരങ്ങൾ ഇന്ന് അന്യ ഭാഷയുടെ വരം സഭയുടെ ഭക്തി വരുത്തിക്കാകെ കൊടുക്കപ്പെട്ടത്.
നോക്കുക, അന്യഭാഷാ വരം സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി നൽകിയ ഒരു കാര്യമാണ്.
ഉപദേശം കൊടുപ്പതർക്കാകെ ദാബിയാണവർ ഇന്ന് കാര്യങ്ങളെല്ലാം പയൻപെടുത്തിനാർ.
ഉപദേശം നൽകുവാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയുണ്ടായി.
അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് അത് തുടർന്ന് ചൊല്ലുമ്പോഴേ,
അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് പറയുമ്പോൾ
34-ാം വചനത്തിലേ നാം വാസിക്കുന്നു.
34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
നാം വാസിക്കുന്നു, സഭകളിലെ ഉങ്ങൾ സ്ത്രീകൾ പേശാമൽ ഇരിക്ക കടവുകൾ പേശുംപടി അവർക്ക് ഉത്തരവില്ല, അവർ അമർന്നിരിക്ക വേണ്ടും വേദമും അപ്പടി ചൊല്ലുകരുത് എന്ന് വാസിക്കുന്നു.
അവിടെ നാം വായിക്കുന്നു, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല.
പറഞ്ഞു അന്യ ഭാഷ പേശുകാണ് സഭകളിലെ ഉള്ളതാണ് കാര്യത്തെ പാർക്കുമ്പോഴും.
ഇന്ന് അന്യഭാഷ സംസാരിക്കുന്ന സഭകളിൽ ഉള്ള കാര്യങ്ങൾ
പറഞ്ഞു, സ്ത്രീകളും അന്യ ഭാഷ പേശുകാണ് നിലമില് ശബ്ദത്തെ എളുപ്പിക്കൊണ്ടിരിക്കും.
സ്ത്രീകളും അന്യഭാഷ സംസാരിക്കുന്ന രീതിയിൽ അവൾ ശബ്ദമുയർത്തുകയാണ്.
പറഞ്ഞു, ഇത് മികവും തിട്ടമുമായി ദേവനുടെ വസനത്തിന് മികവും വിരോധമാണ് കാര്യം.
ഇത് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിന് എതിരെയുള്ള ഒരു കാര്യമാണ്.
അത് മാത്രമല്ല, നാം ഇന്ന്
അന്യഭാഷ പറയുമ്പോൾ അതിന് അടുത്ത് ഒരു ആൾ നിന്നുകൊണ്ട് ഞാൻ പരിഭാഷപ്പെടുത്തുന്നു എന്ന് പറയണം.
അപ്പൊ എന്തായാലും ഒരു വായിലെ കാര്യങ്ങൾ അവർ ശബ്ദം എളുപ്പിക്കൊണ്ടിരിക്കാർ.
അങ്ങനെയാണെന്നുവരെങ്കിൽ ഈ വ്യക്തി തന്റെ വായിൽ വരുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് പണ്ടുകരേൻ എന്ന് ചൊല്ലക്കൂടിയതാണ് മനിതർ. അവർ തനക്ക് തോന്നുന്നത് എന്നവോ അവർ എന്നെ ചൊല്ലാൻ നിൽക്കാറോ അത് ചൊല്ലിയിട്ടിരിക്കാറ്.
എന്നാൽ പരിഭാഷപ്പെടുന്ന വ്യക്തി തനിക്ക് എന്ത് സംസാരിക്കണമെന്ന് തോന്നുന്നു അത് താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പറഞ്ഞു, ഇന്ന് വ്യാഖ്യാനം പണ്ടുകരതാണ് വരം എന്ന് ചൊല്ലുമ്പോഴേ,
വ്യാഖ്യാന വരം എന്ന് പറയുമ്പോൾ
ഒരു മനിതർ അവർ പേശുകാണ് ഇവർ അറിയാത്ത ഭാഷയിൽ അവർ പേശിക്കൊണ്ടിരിക്കുമ്പോൾ അതെ ശരിയാണ് നിലമില ട്രാൻസ്ലേറ്റ് പണക്കൂടിയതാണ് ഒരു കാര്യം.
ഇത് പറയുന്ന വ്യക്തി അത് പരിഭാഷപ്പെടുന്ന വ്യക്തിക്ക് അറിയാത്ത ഭാഷ അടുത്താൾ പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ പരിഭാഷപ്പെടുത്തുന്നതായിരിക്കണം വ്യാഖ്യാനവരം എന്നുള്ളത്.
ശരി, ഇപ്പൊ എനിക്ക് എന്റെ വ്യാഖ്യാനം പണക്കൂടിയ അല്ലത് എനിക്ക് എന്റെ മൊഴി പേർക്കൂടിയതാണ് വരം ഇരിക്കും ചൊല്ലക്കൂടിയതാണ് അന്ന് മനിതരിടത്തിൽ പോയി
എന്ന് ഈ എനിക്ക് വ്യാഖ്യാന വരമുണ്ട് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തുവാനായിട്ടുള്ള വരമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് നാം കടന്നു ചെന്ന്
ജർമ്മൻ വ്യക്തി
ജർമ്മൻ ഭാഷയിൽ എന്ത് പറഞ്ഞാലും ഈ വ്യക്തി അത് ശരിയായ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല.
തവറാണ് നിലമേലെ അത് കാര്യങ്ങളെല്ലാം പയൻപെടുത്തിക്കൊണ്ടിരിക്കുന്നു.
നോക്കുക, അവർ തെറ്റായ രീതിയിൽ കാര്യങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആണ്ടവരുടെ വചനത്തിന് മികവും തെളിവാണ് നിലമേലെ തവറാണ് കാര്യമായി കാണപ്പെടുകയും.
അത് ദൈവത്തിന്റെ വചനത്തിന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിന് എതിരെയുള്ള കാര്യമാണ്.
അത് അപ്പോസ്തലനായ പൗൽ മികവും തെളിവാണ് നിലമേലെ ഇന്ന് 1 കൊരിന്ത്യർ 14-ാം അധികാരത്തിൽ അത് വിളക്കിക്കൊണ്ടിരിക്കാറ്.
അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് പറയുകയാണ്.
അവർ ഭാഷകളെ പേശാതെ പഠിക്ക് ശബ്ദത്തെ എളുപ്പിക്കൊണ്ടിരിക്കാർ.
അവർ ഭാഷ സംസാരിക്കാതെ ശബ്ദമുണ്ടാക്കുകയാണ്.
ശരി, മൂന്നാമതായി അപ്പോസ്തലനായ പൗൽ ഇന്ന് അന്യ ഭാഷയുടെ കാര്യങ്ങളെ കുറിച്ച് ചൊല്ലുമ്പോഴേ
കടന്ന
വാർത്തയിലെ നമ്മ അത് കാര്യത്തെ കുറിച്ച് നമ്മ മികവും ചെറിയ നിലമേലെ അത് നാം പാർത്തോം.
കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യത്തെ കുറിച്ച് വളരെ ചെറിയ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി
തീർന്നു. 1 കൊരിന്ത്യർ 14-ാം അധികാരം 18-ഉം 19-ഉം ഉള്ളതാണ് വാസനങ്ങൾ.
1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ
നാം വാങ്ങി വാസിക്കുന്നു. ഉങ്ങളെല്ലാരിലും നാൻ അധികമാണ് ഭാഷകളെ പേശുകിറേன். ഇതற்காக என் தேவனை ஸ்தோத்திரிக்கிறேன். அப்படியிருந்தும் நான் சபையிலே அந்நிய பாஷையில் 10,000 வார்த்தைகளை பேசுகிறதிலும் மற்றவர்களை உணர்த்தும்படி என் கருத்தோடு 5 வார்த்தைகளை பேசுகிறதே எனக்கு அதிக விருப்பமாயிருக்கும் என்று வாசிக்கிறோம்.
அப்படி நாம் வாசிக்கணும், நீங்கள் எல்லாவரிலும் அதிகம் நான் அந்நிய பாஷைகளில் சம்சாரிக்கிறது கொண்டு ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു.
അപ്പോസ്തലനായ പൗൽ മികവും തെളിവായി ചൊല്ലക്കൂടിയതാണ് കാര്യം, மற்றவர்களை உணர்த்தத்தக்கதான நிலைமையிலே தன்னுடைய காரியங்கள் காணப்பட வேண்டும் என்று விரும்புகிறார்.
அப்போஸ்தலனாய பவுலோஸ் வளர வியக்தமாயிட்டு பரையின காரியம் மற்றவர்க்கு ஆன்மீக வர்தன வருத்துவானாய்ட்டு சில காரியங்கள் சம்சாரிக்குவானாய்ட்டு ஆகிரிக்குன்னு பரையின.
அவர் பேசக்கூடியதான காரியங்களிலே ஆவிக்குரிய உணர்வு அங்கே உண்டாக வேண்டும்.
அவர் பரையின காரியங்களில் மற்றவர்க்கு ஆன்மீக உணர்வு உண்டாகணும்.
அது எந்த விதமான ஆவிக்குரிய உணர்வு இல்லாத நிலைமையிலே 10,000 வார்த்தைகள் பேசுகிறது எந்த பிரயோஜனம் இல்லை என்று அப்போஸ்தலனாய பவுல் மிகவும் தெளிவாக சொல்லுகிறார்.
அப்போஸ்தலனாய பவுலோஸ் வளர வியக்தமாயிட்டு பரையுகையാണ് ഞാൻ 10,000 മറ്റുള്ളവർക്ക് ആത്മീക വർദ്ധന വരുത്താത്ത രീതിയിൽ 10,000 വാക്ക് പറഞ്ഞാലും പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്ന് താൻ പറയുന്നു.
நான் மற்றவர்களை உணர்த்தத்தக்கதான நிலமேலே 5 வார்த்தைகள் மற்றவர்களுக்கு புரியக்கூடியதான நிலமேலே 5 வார்த்தைகள் சொன்னால் போதுமானது என்று அவர் சொல்கிறார்.
மற்றவர்க்கு മനസ്സിലാകുന്ന രീതിയിൽ ആത്മീക വർദ്ധന വരുത്തുന്ന രീതിയിൽ 5 വാക്യങ്ങൾ മാത്രം പറഞ്ഞാലും മതി എന്ന് താൻ പറയുകയാണ്.
அதே அப்போஸ்தலனாய പോൾ அந்த அதே அதிகாரம் 6 வசனத்தில் என்ன வாசிக்கும் பொழுது
அதே அப்போஸ்தலனாய பவுலோஸ் அதே அத்தியாயம் அதின்ட 6வது வாக்கியத்தில் நாம் வாசிக்கும்போது
மேலும் சகோதரரே, நான் உங்களிடத்தில் வந்து உங்களுக்கு ரகசியங்களை வெளிப்படுத்துகிறதற்காவது, அறிவுண்டாக்குவதற்காவது, தீர்க்க தரிசனை அறிவிக்கிறதற்காவது, போதகத்தை அறிவிக்கிறதற்காவது, போதிக்கிறதற்காவது ஏதுவானதை சொல்லாமல் அந்நிய பாஷையினாலே உங்களை பேசினால் என்னாலே உங்களுக்கு பிரயோஜனம் என்ன என்று வாசிக்கிறோம்.
அவடே தான் நாம் வாசிக்கணும், சகோதரமாரே, நான் வெளிப்பாடாயிட்டோ ஞானமாயிட்டோ பிரவசனமாயிட்டோ உபதேசமாயிட்டோ நீங்களோடு சம்சாரிக்காதே அந்நிய பாஷகளில் சம்சாரிச்சு கொண்டு நீங்கள்ட அடுக்கல் வந்தால் நீங்களுக்கு எந்த பிரயோஜனம் வரும்.
அப்ப அங்கே சொல்ல அப்போஸ்தலனாய பவுல் இங்கே சொல்லக்கூடிய வசனத்துடைய சாராம்சம்,
அப்போஸ்தலனாய பவுலோஸ் ஈ பரஞ்ச வாக்கியத்தின் அர்த்தம் என்னுள்ளது,
திடீர்னு அவர் இந்த கொரிந்து சபையில அவர் கடந்து போறாரு,
பெட்டன் தான் கொரிந்து சபையிலேக்கு கடந்து செல்லும்,
அங்க போய் அவர் என்ன சொல்லணும்னு என்ன காரியம் செய்யணும்னு அவர் நினைப்பாரு,
அவிட சென்று எந்த காரியம் தான் செய்யணும் என்று தான் ஆகிரிக்கிறது,
தேவனுடைய ரகசியத்தை அறிவிக்கணும்னு நினைப்பாரா,
தெய்வத்தின் ரகசியத்தை பரையணும் என்று தான் ஆகிரிக்கிறதோ,
அல்லது அவர்களுக்கு ஞானம் உண்டாகத்தக்கதான நிலவில கர்த்தருடைய வசனத்தை அவர் போதிப்பாரா,
அறிவுண்டாகுவான் தக்கணும் தெய்வத்தின் வசனம் தான் உபதேசிக்குமோ,
அல்லது தீர்க்க தரிசனம் வரப்போகிறதான காரியங்களை குறித்து அறிவிப்பாரா,
அல்ல ஒரு பிரவச்சனத்தை குறித்து வருவானுள்ள பிரவச்சனத்தை குறித்து தான் பரையுமோ,
இல்ல ஏதாவது போதகம் செய்வாரா,
இல்ல எந்தெங்கிலும் காரியங்களை குறித்து தானோட உபதேசிக்குமோ,
அல்லது அந்நிய பாஷையில பேசுவாரா,
இல்ல இல்ல அல்ல தான் அந்நிய பாஷையில் சம்சாரிக்குமோ.
அவர் மிகவும் பிரையாரிட்டி கொடுத்ததான காரியம் தேவனுடைய ரகசியங்களை வெளிப்படுத்தத்தக்கதான நிலைமையில அவர் பேசுவேன் என்று சொன்னக்கூடியதானது,
தான் பிராதானியம் கொடுத்திருந்த காரியம் தெய்வத்தின் ரகசியங்களை வெளிப்படுத்தின ரீதியில் சம்சாரிக்கும் என்றதான.
பிரியமானவர்களே, மற்றவர்களுக்கு பிரயோஜனமான நிலைமையில 5 வார்த்தைகள் தான் பேச வேண்டும்.
பிரியமுள்ளவரே, மற்றவர்களுக்கு பிரயோஜனகரமான ரீதியில் 5 வாக்குகள் மாத்திரம் பரையுக.
இன்றைக்கு அந்நிய பாஷை பேசுகிறேன் என்கிறதான சொல்லுகிறதான சபைகளிலே எந்த விதமான பிரயோஜனம் இல்லாத நிலைமையிலே அவர்கள் சப்தம் எழுப்பிக் கொண்டிருக்கிறார்கள்.
பிரியமுள்ளவரே, இன்று அந்நிய பாஷை பரையுன சபைகளில் மற்றவர்களுக்கு பிரயோஜனகரம்
மறுபாஷைக்காரரிலும் மறு உதடுகளிலும் இந்த ஜனங்களுடனே ஜனங்களிடத்தில் பேசுவேன், ஆகிலும் அவர்கள் எனக்கு செவி கொடுப்பது இல்லை என்று கர்த்தர் சொல்கிறார் என்று வேதத்தில் எழுதியிருக்கிறது என்று சொல்லுவாங்க.
அவர் பரையுந்து அந்நிய பாஷகளாலும் அந்நியன்மாருடைய அதரங்களாலும் ஞான் ஈ ஜனத்தோடு சம்சாரிக்கும் எங்கிலும் அவர் என்ன வாக்கு கேட்கையில் கர்த்தாவ் அருளி செய்யணும் அருளி செய்யணும்.
அவங்க இந்த வசனத்தை ஆதாரமா சொல்லிட்டு அவங்க சொல்லக்கூடியதான காரியம், ஆண்டவர் வந்து மற்ற ஜனங்களுக்கு புரியாத நிலைமையில இந்த அந்நிய பாஷையில பேச சொல்லி இருக்கிறாரு அப்படின்னு சொல்லக்கூடுறாங்க.
ஈ வாக்கியத்தை அடிஸ்தானப்படுத்தி கொண்டு அவர் பரையும் தெய்வம் அந்நிய பாஷையில் மற்றவரோடு சம்சாரிக்கணும் தெய்வம் ஆகிரிக்கும்
பாருங்க. இது ஒரு தீர்க்க தரிசனம்,
இது ஒரு பிரவச்சனமான
அந்த தீர்க்க தரிசனம் எழுதப்பட்டிருக்கிறதான இடம் ஏசாயா 28:11-12 வசனங்களிலே நீங்க வாசிக்கும் போது அங்கே அந்த தீர்க்க தரிசனமானது எழுதப்பட்டிருக்கிறது.
இது எழுதியிருக்கிற பாகம் ஏசாயா பிரவச்சனம் 28 அதிலே 11-12 வாக்கியங்கள். ஆ பாகம் நாம் வாசிக்கும்போ
நாம் அங்கே வாசிக்கக்கூடியதான காரியம்,
நாம் அவட வாசிக்கிற காரியம்,
பரியாச உதடுகளினாலும் அந்நிய பாஷையினாலும் இந்த ஜனத்தோடு பேசுவார், இதுவே நீங்கள் இளைத்தவனை இளைப்பார பண்ணத்தக்க இளைப்பாறுதல், இதுவே ஆறுதல் என்று அவர்களோடு சொன்னாலும் கேட்க மாட்டோம் என்கிறார்கள்.
அவருடைய 11-12 வாக்கியங்கள், அதே விக்கி 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 பரையின அதரங்களாலும் அந்நிய பாஷையிலும் ஞான் ஈ ஜனத்தோடு சம்சாரிக்கும், இதாகுந்து ஸ்வஸ்தத ஷீணிச்சிருக்கிறவனு ஸ்வஸ்தத கொடுப்பின், இதாகுந்து விசிராமம் என்று அவன் அவரோடு அருளி செய்து எங்கிலும் கேள்பான் அவருக்கு மனசிலாயிருந்தோம்.
பாருங்கள், இந்த தீர்க்க தரிசனம் எதற்காக சொல்லப்பட்டது, யாருக்காக சொல்லப்பட்டது, எப்படி சொல்லப்பட்டது என்கிறதான காரியத்தை உணர்ந்து கொள்ளாமல் அவர்கள் அந்த காரியத்தை ரெஃபர் பண்ணி சொல்லுகிறாங்க.
பிரியமுள்ளவரே, ஈ பிரவசனம் ஆரோடு எப்போ எந்தினு சம்சாரிச்சு என்று மனசிலக்காதே ஈ காரியங்கள் அவர் உபயோகிக்கையാണ്.
இந்த தீர்க்க தரிசனத்தினுடைய சரியான அர்த்தம் என்ன சொல்லப்படும் பொழுது,
ஈ பிரவசனத்தின் சரியாய அர்த்தம் என்று பரையும்போல்,
அசீரியர்கள் அவர்கள் அவர்களுடைய பாஷையிலே பேசினார்கள்,
அசூரியர் அவருடைய பாஷையில் சம்சாரிச்சு,
இஸ்ரவேல் ஜனங்கள் அதை கேட்டார்கள்,
இஸ்ரேல் மக்கள் அது கேள்வியுண்டாய்.
இது பாருங்க, அதற்கு 12 வசனத்திலே தீர்க்க தரிசன வார்த்தையின்படி நடப்பதுதான் ஆறுதல் என்று சொல்லப்பட்டிருக்கிறது.
12 வாக்கியத்தில் காணணும்,
தீர்க்க தரிசன வார்த்தையின்படி நடப்பதே ஆறுதல்.
11 வாக்கியத்தில் அந்நியபாஷையில் சம்சாரிக்கிறது அவர் இதாகுன சுஸ்ததா என்று நாம் அவரை வாய்க்கணும்.
பாருங்களே, இது விசுவாசியாதான விசுவாசிக்காத இஸ்ரவேலை பற்றியதான ஒரு தீர்க்க தரிசனம்.
இது விசுவாசிகள் அல்லாத இஸ்ரேல் மக்களுக்கு கொடுத்திருக்கிற ஒரு பிரயோஜனம். விசுவாசிக்காத யூதന്മാരെ இது காணிக்கുന്നു.
அது எப்படி நம்ம சொல்லலாம்,
அது எங்க நமக்கு பரையானட்டு சாதிக்கும்?
அது அடுத்த வசனத்துல வாசிக்கும் பொழுது,
அதின் அடுத்த வாக்கியத்தில் நாம் வாசிக்கும்போ,
நாம் 22 வசனத்திலே வாசிக்கிறோம், அப்படி இருக்க அந்நிய பாஷைகள் விசுவாசிகளுக்கு அடையாளமாயிராமல் அபிசுவாசிகளுக்கு அடையாளமாயிருக்கிறது என்று வாசிக்கிறோம்.
அப்படி நாம் வாசிக்கணும், அதுகொண்டு அந்நிய பாஷைகள் அடையாளமாயிருக்கிறது விசுவாசிகளுக்கல்ல அவிசுவாசிகளுக்கு அத்தே.
பாருங்களா, அங்கே ஆண்டவராயிருக்கிற இயேசு கிறிஸ்துவை விசுவாசியாதான யூதர்கள், அந்த வரத்தை பெற்றுக் கொள்ளாததான யூதர்கள், அவர்களும் அந்நிய பாஷையில பேசுகிறோம் என்கிறதான நிலைமையிலே சப்தம் எழுப்பி கொண்டிருந்தார்கள்.
அவிடே அந்நிய கர்த்தாவினை விசுவசிக்காத யகூதன்மரும் தெய்வத்தோடு சம்சாரிக்கணும் என்ன ரீதியில் அவர் அவருடைய சப்தம் உயர்த்தி கொண்டிருக்கையுண்டாய்.
அந்த நாட்களில் அவர்களும் சபையிலே இருந்தார்கள்.
ஆ சமயம் ஆ காலகட்டங்களில் அவரும் சபையில் உண்டாயிருந்தோம்.
அவர்களை பற்றி தான் அப்போஸ்தலனாகிய பவுல் இங்கே விளக்கி சொல்லும் பொழுது அவர்கள் அவர்களுடைய காரியத்தை தான் இங்கே சொல்லியிருக்கிறார்.
அவரோடு அப்போஸ்தலனாகிய பவுலோஸ் ஈ காரியங்கள் வெளிப்படுத்தி பரையும்போ ஆன ஈ காரியங்களையும் பராமர்சி.
சரி, இப்ப ஏன் இந்த அந்நிய பாஷை இப்ப இல்ல,
எந்தொண்டான இப்போ அந்நிய பாஷை இல்லாதது?
ஆண்டவருடைய கிருபை வரமானது அங்க இந்த இடத்துல நின்று போனது.
தெய்வத்தின் கிருபாவரம் அது அவிட நின்று போகையான.
இந்த அந்நிய பாஷை, இந்த வேதாகமமானது எழுதி முடிக்கப்பட்ட பொழுது இந்த அந்நிய பாஷையினுடைய வரமானது நின்று போனது.
வேத புஸ்தகம் எழுதி தீர்த்தப்போ அந்நிய பாஷா வரம் நின்று போகையுண்டாய்.
சரி, இதை நம்ம எப்படி சொல்லலாம்,
அது நமக்கு எங்கே பரவானாய்ட்டு சாதிக்கும்,
அது எப்படி நம்ம சரியான நிலைமையில நாம் விளங்கி கொள்ள முடியும்,
அது எங்கேயான சரியான ரீதியில் மனசிலாக்குவானாய்ட்டு சாதிக்கா?
பாருங்க, 1 கொரிந்தியர் 13
அன்பு ஒரு காலம் ஒழியாது,
தீர்க்க தரிசனங்கள் ஆனாலும் ஒளிந்து போம், அந்நிய பாஷைகள் ஆனாலும் ஓய்ந்து போம், அறிவானாலும் ஒளிந்து போம், நம்முடைய அறிவு குறைவுள்ளது, நாம் தீர்க்க தரிசனம் சொல்லுதலும் குறைவுள்ளது, நிறைவானது வரும் பொழுது குறைவானது ஒளிந்து போம் என்று வாசிக்கிறோம்.
அப்படி நாம் வாசிக்கணும், சிநேகம் ஒரு நாளும் முதிர்ந்து போகையில், பிரவச்சன வரமோ அது நீங்கி போகும், பாஷா வரமோ அது நின்று போகும், ஞானமோ அது நீங்கி போகும், அம்சமாய் மாத்திரம் நாம் அறியணும், அம்சமாய் மாத்திரம் பிரவச்சிக்கணும், பூர்ணமாயது வரும்போதோ அம்சமாயது நீங்கி போகும்.
நாம் இங்கே மிகவும் தெளிவாக நாம் 8 வசனத்தில் என்ன வாசிக்கிறோம்,
வளர வியக்தமாயிட்டு 8 வாக்கியத்தில் நாம் வாசிக்கணும்,
அந்நிய பாஷைகளானாலும் ஒளிந்து போகும் என்று சொல்லப்பட்டிருக்கிறது.
பாஷா வரமோ அது நின்று போகும்,
அது எப்போ ஒளிந்து போகும்,
அது எப்போதான நின்று போகுது?
10 வசனத்திலே வாசிக்கிறோம்,
10 வாக்கியத்தில் நாம் வாசிக்கணும்,
நிறைவானது வரும் பொழுது குறைவானது ஒளிந்து போகும்,
பூர்ணமாயது வரும்போதோ அம்சமாயது நீங்கி போகும்.
நிறைவானது என்று சொல்லும் பொழுது,
பூர்ணமாயது என்று பரையும்போ,
ஆண்டவருடைய பரிசுத்த வேதாகமத்தை அது குறிக்கக்கூடியதா இருக்கிறது.
தெய்வத்தின் விசுத்த வேத புஸ்தகத்தை அது
நிறைவு பெற்ற பொழுது இந்த அந்நிய பாஷையினுடைய வரமானது நின்று போனதை அது வெளிப்படுத்துகிறது.
தெய்வத்தின் விசுத்த வேத புஸ்தகம் அது பூர்ணமாயப்போ அந்நிய பாஷா வரம் நின்று போகையான.
AD 97 இந்த வெளிப்படுத்தின விசேஷம் யோவான் எழுதி முடித்தார்.
அப்போ AD 97 யோகன்னன் வெளிப்பாடு புஸ்தகம் எழுதி தீர்க்கையுண்டாய்.
அதோடு கூட அந்த அந்நிய பாஷையினுடைய வரங்கள் முடிவு பெற்றதாக நம்ம வாசிக்கிறோம்.
அதோடு கூட அந்நிய பாஷா வரவும் நின்று போயதாட்டு நாம் விசுவசிக்கணும்.
ஆனா நான் இந்த அந்நிய பாஷை பேசுகிறேன் என்று சொல்லக்கூடியதான கூட்டம் കൂട്ടത്താർ
എന്നാൽ അന്യഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടം
അവർ ഇന്ന കാര്യത്തെ ഒത്തുകൊള്ള മാറ്റാ
അവർ ഈ ഭാഗം അംഗീകരിക്കുകയില്ല
അങ്ങ് ചൊല്ലക്കൂടിയതാണ് കാര്യം
അവർ പറയുന്ന കാര്യം
ഇന്ന് നിറവാണത് ചൊല്ലുമ്പോഴത് ഇത് ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തുവെ കാട്ടുന്നു ചൊല്ലുവാങ്ക
ഈ പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു
അത് അത് ഒരു തവറാണ് ഒരു വിളക്കത്തെ അത് വിളക്കമാകുന്നത്
അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണെന്ന് നമുക്ക് നാം കാണുന്നു
ഒരു ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തുവെ പറ്റി ചൊല്ലുമ്പോഴത് വേദാഗമം വരുമ്പോഴതും ഒരു പത്താം വസനത്തിലെ വാസിക്കുന്ന നിറവാണത് വാസിക്കുന്നു
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായത് എന്ന് ഒരിക്കലും പറയുന്നില്ല
ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തുവെ പറ്റി ചൊല്ലുവതായിരുന്നാൽ നിറവാണവർ അല്ലെങ്കിൽ പൂർണ്ണമാണവർ എന്ന് ചൊല്ലിയിരിക്കണം
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പൂർണ്ണമായവൻ എന്ന് പറഞ്ഞിരിക്കണം
അത് മാത്രമല്ല പതിമൂന്നാം വസനത്തിൽ എന്നെ വാസിക്കണം
മാത്രമല്ല പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
അങ്ങനെ എന്നെ വാസിക്കണം
അവിടെ നാം എന്താണ് വായിക്കുന്നത്
ഇപ്പോഴത് വിശ്വാസം നമ്പിക്ക അൻപു ഇമൂണ്ടും നിലത്തിരിക്കുന്നത് ഇവകളിൽ അൻപേ പെരിയത് എന്ന് വാസിക്കുന്നു
അവിടെ നാം വായിക്കുന്നു ആകിയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ
എട്ടാം വസനത്തിലെ നാം മൂന്ന് കാര്യങ്ങൾ കുറവാണെന്ന് വാസിച്ചു
എട്ടാം വാക്യത്തിൽ നീങ്ങിപ്പോകുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നാം കാണുന്നു
ദീർഘദർശനത്തെ കുറിച്ച് വാസിത്വം
പ്രവചനത്തെ കുറിച്ച് നാം വായിച്ചു
അന്യഭാഷയെ കുറിച്ച് വാസിത്വം
അന്യഭാഷയെ കുറിച്ച് നാം വായിച്ചു
അറിവയെ കുറിച്ച് വാസിത്വം
ജ്ഞാനത്തെ കുറിച്ച് നാം വായിച്ചു
മൂന്ന് കാര്യങ്ങൾ ഒളിഞ്ഞു പോകും എന്ന് വാസിത്വം
മൂന്ന് കാര്യവും നീങ്ങിപ്പോകുമെന്ന് നാം വായിക്കുകയുണ്ടായി
അപ്പോഴാണ് അടുത്തതാക നാം പതിമൂന്നാം വസനത്തിലെ വാസ്തുതാണ് കാര്യം മൂന്ന് കാര്യം നിലനിൽക്കുന്നത് എന്ന് വാസിക്കുന്നു
അടുത്തതായിട്ട് പതിമൂന്നാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കും എന്ന് നാം വായിക്കുകയുണ്ടായി
പറഞ്ഞില്ലേ ഇന്ന ഇടത്തിലെ നിറവാണത് എന്ന് ചൊല്ലുമ്പോൾ അത് വേദാഗമത്തെ കുറിക്കക്കൂടിയതായിരിക്കുന്നത്
ഈ ഭാഗത്ത് പൂർണ്ണമായത് എന്ന് പറയുമ്പോൾ അത് വേദപുസ്തകത്തെ കുറിക്കുകയാണ്
പറഞ്ഞ ഇപ്പ ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു വന്നിട്ട് നിറവാണത് നിലനിൽക്കുന്ന മൂന്ന് കാര്യം ഇങ്ങനെ ചൊല്ലപ്പെട്ടിരിക്കുന്നത് മൂന്ന് കാര്യം ചൊല്ലപ്പെട്ടിരിക്കുന്നത് പതിമൂന്നാം വസനത്തിലെ
പതിമൂന്നാം വാക്യത്തിൽ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു
അപ്പൊ ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു വന്നിട്ടാർന്ന് വെച്ചുകോങ്ങളേ
കർത്താവായ യേശു ക്രിസ്തു വന്നു എന്ന് വിചാരിക്കുക
അപ്പൊ നിറവ് വന്നിട്ട്
അപ്പോ പൂർണ്ണമായത് വന്നു എന്ന് ചിന്തിക്കുക
അപ്പടിയാണാൽ ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു വന്നതുക്ക് അപ്പുറമാക വിശ്വാസം നമ്പിക്കയുടെ ആവശ്യമില്ല
കർത്താവായ യേശു ക്രിസ്തു വന്നതിന് ശേഷം വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ആവശ്യമില്ല
അൻപ് നിലയിത്തിരിക്കും
സ്നേഹം ഉണ്ടാ നിലനിൽക്കും
നാം ആണ്ടവരുടെ സമൂഹത്തിലെ നാം കടന്നു പോകുന്നപ്പോഴും നിത്യ കാലമായി അവരുടെ അൻപു കുറവുകളായി ഇരിക്കും അതിൽ എന്താ സന്ദേഹമൊന്നും ഇല്ല
നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നിത്യകാലമായിട്ട് സ്നേഹം നിലനിൽക്കും
അങ്ങ് പറഞ്ഞ നിറവാണതാകി നിറവാണതെന്ന് യേശു ക്രിസ്തു എടുത്തുകൊണ്ടാണ് അത് ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു വന്നതുക്ക് അപ്പുറമും വിശ്വാസമും നമ്പിക്കയും തുടർന്ന് ഇരിക്കുന്നത് നമ്മൾ ചൊല്ല വേണ്ടിയതായിരിക്കും
പൂർണ്ണമായത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് പറയുകയാണെന്ന് വരികിൽ വിശ്വാസവും പ്രത്യാശയും അതിനുശേഷവും നിലനിൽക്കുന്നു എന്ന് നാം പറയേണ്ടതായിട്ട് വരും
നമ്മുടെ നമ്പിക്കെ ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രം
നമ്മുടെ വിശ്വാസവും കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്
അത് മാത്രമല്ല ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു വരുവാർ എന്നതാണ് നമ്പിക്കയോട് കൂടെ നിങ്ങൾ നാം കാത്തിരിക്കുന്നു
മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു വരുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നാമും നിങ്ങളും ഞാനും ആയിരിക്കുന്നത്
അത് വന്നതുക്കപ്പുറം അത് രണ്ട് കാര്യമോ നിലനിർത്തിക്ക വേണ്ടിയതാണ് ആവശ്യമില്ല
താൻ വന്നതിന് ശേഷം ഈ രണ്ട് കാര്യവും നിലനിൽക്കേണ്ടത് ആവശ്യമില്ല
അപ്പടിയാൽ മികവും ശരിയാണ് വിളക്കം
അങ്ങനെയാണെന്ന് അതിന്റെ ശരിയായ വ്യാഖ്യാനം എന്നുള്ളത്
നിറവാണത് എന്ന് ചൊല്ലുമ്പോൾ ഇന്ന് പരിശുദ്ധ വേദാഗമത്തെ കുറിക്കക്കൂടിയതായിരിക്കുന്നത്
പൂർണ്ണമായത് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ വേദപുസ്തകത്തെ കാണിക്കുന്നു
നമ്മൾ നിറവാണതായി കാണപ്പെടുന്നത്
ആ ദൈവത്തിന്റെ വചനമാണ് പൂർണ്ണമായതായിട്ട് നാം കാണുന്നത്
ഒന്നാം അധികാരം രണ്ടാം വസനത്തിലെ വാസിക്കുമ്പോൾ
യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
മാംസമാകി എന്ന് വാസിക്കുന്നു
അവിടെ വചനം ജഡമായി തീർന്നു നാം വായിക്കുകയാണ്
മാംസമാകി നമ്മുടെ വാസം പണുകൃത എന്ന് വാസിക്കുന്നു
വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുന്നു
നാം പറഞ്ഞു പതിനാലാം വസനത്തിലെ വാസിക്കുന്നു വാർത്ത മാംസമാകി കൃപയിനാലും സത്യത്തിനാലും നിറഞ്ഞവരായി നമുക്കുള്ളേ വാസം പണിനാർ എന്ന് വാസിക്കുന്നു
പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുകയാണ്
പറഞ്ഞു ഇത് വസനമാണത് തീർക്കദർശനത്തിനുടേ നിറവേറായി കാണപ്പെടുന്നത്
ഈ വാക്യം എന്നുള്ളത് പ്രവചനത്തിന്റെ നിറവേറലായിട്ട് കാണപ്പെടുന്നു
അത് അറിവിനുടേ നിറവായി കാണപ്പെടുന്നത്
അത് അറിവിന്റെ ജ്ഞാനത്തിന്റെ നിറവായിട്ട് കാണുന്നു
പറഞ്ഞു നാം എട്ടാം വസനത്തിലെ ഒന്ന് കൊരിന്ത്യർ പതിമൂന്നാം അധികാരം എട്ടാം വസനത്തിലെ അറിവാണാലും ഒളിന്ത് പോവും തീർക്ക ദർശനങ്ങളാണാലും ഒളിന്ത് പോവും അന്യഭാഷ ഒഴിന്ത് പോവും എന്ന മൂന്ന് കാര്യത്തെ നാം ചിന്തിത്തോം
ഇപ്പൊ ഒന്ന് കൊരിന്ത്യർ പതിമൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി ഭാഷാപരം അത് നിന്നുപോകും പോകുമ്പോൾ ജ്ഞാനം അത് നിന്നു പോകും, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും എന്നാ വായിക്കുന്നു.
അന്ന് മൂന്ന് കാര്യത്തിനുടിയ നിറവേറുതലാക ഇന്ന് വസനമാണത് കാണപ്പെടുന്നത്.
ആ മൂന്ന് കാര്യങ്ങളുടെയും പൂർണ്ണതയായിട്ട് ദൈവത്തിന്റെ വചനം നാം കാണുന്നു.
അന്ന് മൂന്ന് കാര്യത്തിൽക്ക് ഇനിമേ അതിനുടേ ആവശ്യമില്ല.
ആ മൂന്ന് കാര്യങ്ങളുടെയും ആവശ്യം ഇനിയുണ്ട്, ഇനിയില്ല.
ഇന്ന് അതേവിടെ മികവും നിറവാണതാണ് ആണ്ടുടേ വസനമാണത് ഇന്നിക്ക് നമ്മുടെ കരങ്ങളിലെ ഇരിക്കുന്നത്.
അതിലും പൂർണ്ണമായ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്.
അതിനാൽ ഇന്നേ അന്യ ഭാഷയുടെ വരം ആണത് ഇന്നേ നാളിലെ നിന്നു പോണത്.
അതുകൊണ്ട് അന്യഭാഷാ വരം ഇന്ന് നിന്നു പോയിരിക്കുകയാണ്.
അത് ആണ്ടവരുടെ വേദാവമാണത് മുഴുവതുമായി എഴുതി തീർക്കപ്പെട്ടപ്പോൾ അന്ന് ഭാഷയുടെ വരം നിന്നു പോണത്.
ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് എഴുതി തീർന്നപ്പോൾ അന്യഭാഷാ വരം നിന്നു പോകുകയുണ്ടായി.
അതിനുശേഷം
അവർ പറയുന്ന മറ്റൊരു കാര്യം
ഒന്നു കൊരിന്ത്യർ 14
ഒന്നു കൊരിന്ത്യർ 14
39-40 വസനങ്ങൾ
39-40 വാക്യങ്ങൾ
இப்படி இருக்க சகோதரரே தீர்க்கதரிசனம் சொல்ல நாடுங்கள், அந்நிய பாஷைகளை பேசுகிறதற்கும் தடை பண்ணாதிருங்கள், சகலமும் நல்லொழுக்கமாயும் கிரமமாயும் செய்யப்படக்கூடாது என்று வாசிக்கிறோம்.
அப்படி நாம் வாசிக்கணும். அதுகொண்டு சகோதரமாரே பிரவச்சன வரம் வாசிப்பின் அந்நிய பாஷைகளில் சம்சாரிக்கிறது விலக்கையும் மருது, சகலமும் உஜிதமாயும் கிரமமாயும் நடக்கட்டே.
பாருங்க அப்ப அவங்க என்ன சொல்றாங்கன்னா, அந்நிய பாஷையை பேசுறதற்கு அப்போஸ்தலனாகிய பவுல் தடை சொல்லல, நீங்க ஏன் தடை சொல்றீங்க அப்படின்னு சொல்றாங்க.
அப்போ அவர் எந்தான் பரையுது, அந்நிய பாஷ சம்சாரிக்கிறதில் அப்போஸ்தலனாகிய பவுலோஸ் தடசப்படுத்தல, பின்ன நீங்க எந்தனால தடசப்படுத்துது?
இந்த வசனம் எழுதப்பட்டதான காலத்துல அந்நிய பாஷை இருந்துச்சு.
ஈ வாக்கியம் எழுதிய காலகட்டத்தில் அந்நிய பாஷை உண்டாயிருந்து.
அப்ப அப்போஸ்தலனாகிய பவுல் இந்த 1 கொரிந்தியர் 14 அதிகாரத்துல அந்நிய பாஷை அவர்கள் எப்படி கைக்கொள்ள வேண்டும் என்று சொல்லிட்டு அதனால சரியான நிலைமையில பேசினா அதை தடை பண்ணாதிருங்கள்னு சொன்னாரு.
1 கொரிந்தியர் 14 அத்தியாயத்தில் அப்போஸ்தலனாய பவுலோஸ் எங்கே அந்நிய பாஷை உபயோகிக்கணும்னு പറയണമെന്ന് താൻ പറഞ്ഞതിനു ശേഷം അത് താൻ പറയുകയാണ്, അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം, അതിനെ തടസ്സപ്പെടുത്തരുതെന്ന് ആണ് താൻ പറയുന്നത്.
ആണോ? ഇപ്പൊ അന്യഭാഷ വരമേ ഇല്ലയേ.
ഇന്ന് അന്യഭാഷ വരം ഇല്ല.
അപ്പൊ വന്ന് വിലക്ക വേണ്ടാം എന്തവിധമാണ് അർത്ഥമും ഇല്ല.
അതുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ അതിന് യാതൊരുമായുള്ള അർത്ഥവുമില്ല.
പറഞ്ഞ അന്യഭാഷയുടെ കാര്യമാണത് അങ്ങനെ മുടിഞ്ഞു പോണതായി നാം വാസിക്കുന്നു.
അന്യഭാഷ എന്നുള്ള കാര്യം അവിടെ തീർന്നു പോയതായിട്ട് നാം കാണുന്നു.
ഇന്നൊരു കാര്യത്തെ കൂടെ വാസിക്കലാം. 1 കൊരിന്ത്യർ 13:11 വസനം
മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 13
ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. കുളന്തയുടെ കാര്യം ഇങ്ങനെ മുടിന്ന് പോയിട്ട് സൊല്ലാറ്.
ശിശുവിന്റെ കാര്യം തീർന്നു പോയി എന്ന് നമ്മുടെ ഇവിടെ പറയുകയാണ്.
ഇപ്പൊ പറഞ്ഞ ഒരു ചിന്ന കുളന്ത
ഒരു ചെറിയ പൈതലിന്,
അപ്പൊ വന്ന് അത് ചിന്ന പിള്ളിയാ ഇരിക്കുമ്പോൾ അത് അമ്മാന്ന് ചൊല്ലുക രൊമ്പ കഷ്ടപ്പെട്ട് ചെന്നാലും നമുക്ക് രൊമ്പ സന്തോഷമായിരിക്കും.
ആ ചെറിയ പൈതൽ അമ്മ എന്ന് വിളിക്കുവാനായിട്ട് കഷ്ടപ്പെട്ടാലും നമുക്ക് അത് വിളി കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും.
ശരി, അന്ത കുളന്ത നല്ല വളർന്ന് വലിയ ആളായിട്ട് തിരുമ്പോ അതേമാതിരി കഷ്ടപ്പെട്ട് കൂട്ടിട്ട് നമ്മ സന്തോഷമാ ഇരിപ്പമാ.
ആ പൈതൽ വളർന്ന് വലുതായി ഒരു വലിയ മനുഷ്യനായതിനു ശേഷം വീണ്ടും അതുപോലെ തന്നെ വിളിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
അത് ദുഃഖത്തെ കൊണ്ടുവരക്കൂടിയതാണ് കാര്യം.
അത് നമുക്ക് ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമാണ്.
അവൻ വളർന്നു വന്നപ്പോൾ അത് കുളന്തയ്ക്കുറിയതാണ് കാര്യങ്ങൾ അങ്ങ് വിട്ടുവിട്ടാണ്.
താൻ വളർന്നു വന്നപ്പോൾ ആ പൈതലിന്റെ കാര്യങ്ങൾ ശിശുവിന്റെ കാര്യങ്ങളൊക്കെയും താൻ വിട്ടുകളഞ്ഞു.
അന്യ ഭാഷയോട് വരമാണത് ആദ്യ സഭയിലെ ആണ്ടവരുടെ വസനമാണത് വളരത്തക്കതാണ് നിലമേലെ അനേകർക്ക് ഭക്തി വൃത്തി ഉണ്ടാക്കത്തക്കതാണ് നിലമേലെ അത് കൊടുക്കപ്പെട്ടത്.
അന്യഭാഷാ വരം ആദിമ സഭകളിൽ ദൈവത്തിന്റെ വചനം വളരുവാൻ തക്കോണം അനേകർക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുവാൻ തക്കോണം കൊടുത്ത ഒരു കാര്യമായിരുന്നു.
അത് കുറവുള്ളതാണ് കാര്യം മകനം ചിന്തിത്തോം.
അത് കുറവുള്ള അംശമായ ഒരു കാര്യമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ട്.
ആണ്ടവരുടെ വസനമാണത് മുഴുവതുമായി തീർന്ന പൊഴുത്,
എന്നാൽ ദൈവത്തിന്റെ വചനം അത് പൂർണ്ണമായി എഴുതി തീർന്നപ്പോൾ
അപ്പോൾ അത് മറുപടിയും ആകാം കുളന്തയുടെ കാര്യങ്ങളിലെ എന്തോതുമാണ് ആവശ്യമില്ലാമൽ പോണത്.
അതിനുശേഷം ശിശുവിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരുമായ ആവശ്യമില്ലാതിരിക്കുന്നു.
അതിനാൽ അന്യ ഭാഷയുടെ കാര്യങ്ങൾ മുടിന്നു പോണതാക നാം ചിന്തിക്കുന്നു.
അതുകൊണ്ട് അന്യഭാഷയുടെ കാര്യങ്ങൾ തീർന്നു പോയതായിട്ട് നാം ചിന്തിക്കുന്നു.
പ്രിയമുള്ള അന്യ ഭാഷ എന്ന് ചൊല്ലുമ്പോൾ ഉലകത്തിലെ എങ്കോ പേശപ്പെടുകാണ് ഒരു കാര്യ ഒരു വസന ഒരു ഭാഷ അർത്ഥമുള്ള ഒരു ഭാഷയാകുന്നത്.
പ്രിയമുള്ളവരെ, അന്യഭാഷ എന്ന് പറയുമ്പോൾ ലോകത്തിൽ എവിടെയോ സംസാരിക്കുന്ന അർത്ഥമുള്ള ഒരു ഭാഷയായിട്ട് നാം ചിന്തിക്കുന്നു.
വേദാഗമം അതേ പറ്റി താൻ വിളക്കിക്കൊണ്ടിരിക്കുന്നത്.
വേദപുസ്തകം അത് തന്നെയാണ് വെളിപ്പെടുത്തി നൽകുന്നത്.
ആണോ ഇന്നത്തെ നാട്ടിൽ അന്യ ഭാഷ എന്ന നിലമില വെറുമനെ ശബ്ദത്തെ എളുപ്പിക്കൊണ്ടിരിക്കുന്നു.
എന്നാൽ ഇന്ന് അന്യഭാഷ എന്നുള്ള രീതിയിൽ വെറും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിനാണ് നാം ഇന്നിക്ക് അന്യഭാഷ നാം പേസുകൃതില്ല.
അതുകൊണ്ടാണ് നാം ഇന്ന് അന്യഭാഷ സംസാരിക്കാത്തത്.
നാം ഏൻ അന്യഭാഷ പേസുകൃതില്ല എന്നതാണ് കാര്യത്തെ നാം മികവും തെളിവാക നാം ഉണർന്നു കൊള്ള വേണ്ടിയവരായിരിക്കും.
എന്തുകൊണ്ടാണ് നാം അന്യഭാഷ സംസാരിക്കാത്തത് എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്.
പ്രിയമുള്ളവരെ നാം എന്ത നിലമിലെ അന്യഭാഷയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആണ്ടവർ നമുക്ക് ഉദവി ചെയ്താൽ.
പ്രിയമുള്ളവരെ, ഇങ്ങനെ അന്യഭാഷ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്തു.
അടുത്തതായി നാം ചിന്തിക്കേർക്കൂടിയതാണ് കാര്യം ആവിക്കുറിയ വരങ്ങൾ.
അടുത്തതായിട്ട് നാം ചിന്തിക്കുന്ന കാര്യം ആത്മീക വരങ്ങൾ എന്നുള്ളതാണ്.
സമയമില്ലാതെ നിലമേലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആകും ഒരു ചില കാര്യങ്ങളെല്ലാം ചൊല്ലി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ശരിയാണ് നിലമേലെ നാം ചിന്തിക്കലാം.
സമയത്തിന്റെ പരിമിതി മൂലം അതിന്റെ ഒരു ചുരുക്കം മാത്രം പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്.
ഇന്നിക്ക് ദൈവൻ നമ്മ ഒവ്വൊരുവർക്കും ആവിക്കുറിയ വരങ്ങളെ തന്നിരിക്കാ.
ദൈവം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മീക വരങ്ങൾ നൽകിയിരിക്കുന്നു.
ശരി, ആവിക്കുറിയ വരം എന്നാൽ എന്നെ
ആത്മീക വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
വരങ്ങൾ പരിശുദ്ധാവിയാലെ പ്രത്യേകമാക നമുക്ക് കൊടുക്കപ്പെട്ടതാണ് ഒരു വള്ളമൈ.
പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കഴിവ്.
പറഞ്ഞു എന്താ, എല്ലാവർക്കും ഒരേ കാര്യം കിടച്ചാ അത് വന്ന് വരം കിടയാത്.
എല്ലാവർക്കും ഒരേ കാര്യം ലഭിച്ചാൽ അത് ഒരു വരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
പറഞ്ഞു ആണ്ടവർ എല്ലാവർക്കും വന്ന് ശ്വാസിക്കുന്നതിന് ഓക്സിജൻ കൊടുക്കുന്നു.
ദൈവം എല്ലാവർക്കും ശ്വസിക്കുവാനായിട്ട് ഓക്സിജൻ നൽകുന്നു.
എല്ലാവർക്കും തന്നി കൊടുത്തിരിക്കുന്നു.
എല്ലാവർക്കും വെള്ളം നൽകിയിരിക്കുന്നു.
അപ്പടിയാണ് ആണ്ടവർ എനിക്ക് ഓക്സിജൻ കൊടുത്തിരിക്കുന്നത്, അതിനാൽ എനിക്ക് വരം ഇരിക്കുന്ന ചൊല്ല മുടിയുമാ.
ദൈവം എനിക്ക് ഓക്സിജൻ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമോ?
എല്ലാവർക്കും കൊടുക്കപ്പെട്ട അതിന് പേര് വരം അല്ല.
എല്ലാവർക്കും കൊടുത്താൽ അതിന് വരം എന്നല്ല അതിന്റെ അർത്ഥം.
അത് ദൈവത്തിന്റെ ഈവ് അല്ലാതെ ദൈവത്തിന്റെ കൃപയായി ഇരിക്കുന്നത്.
അത് ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയായിരിക്കുന്നു.
പറഞ്ഞത് ആണ്ടവർ നമുക്ക് വേദ വചനത്തെ തന്നിരിക്കാൻ.
ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്നു.
ദൈവത്തിന്റെ അൻപെ തന്നിരിക്കാൻ.
ദൈവത്തിന്റെ സ്നേഹം നൽകിയിരിക്കുന്നു.
രക്ഷിപ്പൈ തന്നിരിക്കാൻ.
രക്ഷ നൽകിയിരിക്കുന്നു.
എല്ലാവർക്കും അത് നമുക്ക് പൊതുവായി കാണപ്പെടുന്നത്.
അതെല്ലാം നമുക്ക് പൊതുവായിട്ട് നാം കാണുന്നു.
ഇതെല്ലാം ദൈവത്തിന്റെ കൃപയായി ഇരിക്കുന്നത്.
അതെല്ലാം ദൈവത്തിന്റെ കൃപയായിരിക്കുന്നു.
അത് ദൈവത്തിന്റെ ആവിക്കുറിയ വരമല്ല.
അത് ദൈവത്തിന്റെ ആത്മീക വരമല്ല.
നാം പറഞ്ഞ ആവിക്കുറിയ വരം എന്നാൽ എന്നെ എന്നതേ നാം തെളിവാക നാം പരിന്തു കൊള്ള വേണ്ടിയത് അവസ്യമായിരിക്കുന്നത്.
ആത്മീക വരം എന്നാൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം.
പറഞ്ഞാൽ ഒവ്വൊരു വിശ്വാസിക്കും ആണ്ടവർ ഒരു കുറിപ്പിട്ടതാണ് ആവിക്കുറിയ വരത്തെ അവർ തരുകവരായിരിക്കാൻ.
എല്ലാ വിശ്വാസിക്കും ഒരു പ്രത്യേകമായ ആത്മീക വരം ദൈവം നൽകിയിരിക്കുന്നു.
പറഞ്ഞ ആവിക്കുറിയ വരം ഇരിക്കുന്നു ആവിക്കുറിയ വരം എനിക്ക് ഇരിക്കുമ്പോൾ അതിനാലേ നാൻ എന്ത് വിധത്തിലും നാൻ പെരുമൈ കൊള്ളക്കൂടാതെ.
ആത്മീക വരം എനിക്കുള്ളപ്പോൾ അതിനെ കുറിച്ച് യാതൊരു രീതിയിലും ഞാൻ പ്രശംസിക്കുവാനായിട്ട് പാടില്ല.
പറഞ്ഞ ഒന്ന് കൊരിന്ത്യർ 12 അധികാരത്തിലെ ഇന്ന് ആവിക്കുറിയ വരങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് മികവും ദീർഘമായി നാം വാസിക്കുന്നു.
ഒന്ന് കൊരിന്ത്യർ 12 അധ്യായത്തിൽ ആത്മീക വരങ്ങളെ കുറിച്ച് വളരെ ദീർഘമായിട്ട് നാം വായിക്കുന്നുണ്ട്.
അന്റേ കാലഘട്ടത്തിലെ അങ്ങേ വാഴ്ന്നതിരുന്നതാണ് കൊരിന്ത്യർ.
ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊരിന്ത്യർ
അവങ്ങ എന്നാ നിനച്ചാങ്കടാ, എനിക്ക് ഇന്ത വരം ഇരിക്കു അതിനാല നാൻ മേന്മയുള്ളവൻ, ഇന്ത വരം നിങ്ങൾക്ക് ഇല്ല അതിനാല നിങ്ങ എന്നോട് കൊഞ്ച താളാ அப்படிங்கறதാണ് നിലമേല അവരുടെ ചിന്തനയിൽ കാണപ്പെട്ടത്.
ആ കാലഘട്ടങ്ങളിൽ അവർ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, എനിക്ക് ആത്മീക വരമുള്ളത് കൊണ്ട് ഞാൻ വളരെ വലിയ ഒരു വ്യക്തിയാണ്, ഈ വ്യക്തിക്ക് ആത്മീക വരം ഇല്ലാത്തത് കൊണ്ട് താൻ താഴ്ന്ന ഒരു ആളാണെന്ന് അവർ ചിന്തിച്ചിരുന്നു.
അത് മാത്രമല്ല, ഇന്ത വരം ഉള്ളിട്ട് ഇല്ല അതിനാല നിങ്ങ വന്ന് പരിശുദ്ധാവിയെ നിങ്ങൾ പെറ്റുകൊള്ളല എന്ന് சொல்லக்கூடியதான കാര്യവും അവരിൽ കാണപ്പെട്ടത്.
അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വരം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് അവർ തെറ്റായിട്ട് പഠിപ്പിക്കുകയുണ്ടായി.
അതിനാൽ തന്നെ അപ്പോസ്തലനായ പൗൽ 1 കൊരിന്ത്യർ 12 അധികാരം 3 വസനത്തിലെ നീ വാസിക്കുമ്പോൾ,
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ
അവർ മികവും തെളിവാക சொல்லுகிறார்.
താൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു,
ആദലാൽ ദൈവനുടെ ആവിയനാലെ பேசுகிற எவனும் இயேசுவை சபிக்கப்பட்டவன் என்று சொல்ல மாட்டான் என்றும் பரிசுத்த ஆவியினாலே அன்றி യേശുവേ കർത്തൻ എന്നു ഒരുവനും சொல்லக்கூடாது എന്നും നിങ്ങൾക്ക് തെളിവിക്കരേന്ന് சொல்றாரு.
അവിടെ വായിക്കുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പിക്കുന്നു.
പറഞ്ഞു പരിശുദ്ധാവിനാലേ അൻറി ഒരുവനും യേശുവേ കർത്തൻ എന്നു ഒരുവനും சொல்லக்கூடாது എന്ന് വാസിക്കുന്നു.
നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു.
അവങ്ങ അന്ത വാഴ്ന്നതാണ് കാലഘട്ടത്തിൽ അവങ്ങ சொன்னதான കാര്യം ഇന്ത ആവിക്കുറിയ വരം ഇല്ലെന്നാ നിങ്ങൾ പരിശുദ്ധാവിയെ പെറ്റുകൊള്ളലെന്ന് சொல்லக்கூடியதான കാര്യമായി കാണപ്പെട്ടത്.
അവർ ജീവിച്ച കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വരം ഇല്ല എന്ന് വരികിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് അവർ പറയുകയുണ്ടായി.
അതിനാലാണ് അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് വരുമ്പോൾ 7 വസനത്തിൽ சொல்லுகிறார்.
അതുകൊണ്ടാണ് തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് 7 വാക്യത്തിലേക്ക് വരുമ്പോൾ
1 കൊരിന്ത്യർ 12 അധികാരം 7 വസനത്തിലെ
1 കൊരിന്ത്യർ 12 അധ്യായം അതിന്റെ 7 വാക്യം
നാം ഇങ്ങനെ വാസിക്കുന്നു, ആവിയനുടേ അനുഗ്രഹം അവനോടുടേ പ്രയോജനത്തിനെന്ന് അളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാസിക്കുന്നു.
7 വാക്യം നാം വായിക്കുന്നു, എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു.
പരിശുദ്ധാവിയാണവർ ഒവ്വൊരുവർക്കും അവർ വരത്തെ ആവിക്കുറിയ വരത്തെ കൊടുക്കക്കൂടിയവരായിരിക്കും.
പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്കും ആത്മീക വരങ്ങൾ നൽകിയിരിക്കുന്നു.
എല്ലാവർക്കും വരമുണ്ട്,
എല്ലാവർക്കും വരങ്ങളുണ്ട്.
ഏതാവും അറ്റ്ലീസ്റ്റ് ഒരു വരമാകാതെ ഇരിക്കും,
ഒരു വരമെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കും.
എന്നാൽ വ്യത്യാസമാണ് വരങ്ങൾ,
എന്നാൽ വ്യത്യസ്തമായ വരങ്ങൾ.
എല്ലാവർക്കും ഒരേ വിധമാണ് വരങ്ങൾ അല്ല,
എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വരങ്ങളല്ല.
അത് മാത്രമല്ല, അവർ തയവയ്ക്ക് ഏർപ്പ് അവർ കൊടുക്കക്കൂടിയവരായിരിക്കും.
എന്നാൽ അത് പൊതു പ്രയോജനത്തിന്
ആവശ്യത്തിൽ
അത് ആവശ്യത്തിന് നൽകുന്നതായിട്ട് നാം കാണുന്നു.
സഭയുടെ ആവശ്യത്തിക്ക് ഏറ്റവാർ അവർ കൊടുക്കക്കൂടിയവരായിരിക്കും.
സഭയുടെ ആവശ്യത്തിന് ഏറ്റ രീതിയിൽ അത് നൽകപ്പെടുന്നു.
പറഞ്ഞ നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതാണ് ആവിക്കുറിയ വരങ്ങൾ. അത് സഭയുടെ പ്രയോജനത്തിനായ ആവിയാണ് അവർ കൊടുത്തിരിക്കാർ.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക വരങ്ങൾ അത് സഭയുടെ പ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു.
നമ്മുടെ തനിപ്പെട്ടതാണ് പ്രയോജനത്തിനായ കൊടുക്കപ്പെടില്ല,
നമ്മുടെ സ്വന്തമായ പ്രയോജനത്തിനല്ല അത് നൽകിയിരിക്കുന്നു.
അത് സഭയുടെ പ്രയോജനത്തിനായി കൊടുക്കപ്പെട്ടിരിക്കുന്നത്,
അത് സഭയുടെ പ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു.
അത് എപ്പോഴും അവർ വിളക്കുക.
അതെങ്ങനെയാണ് താൻ വ്യക്തമാക്കുന്നത്?
നിങ്ങൾ 12 വസനത്തിൽ നിങ്ങൾ വാസിച്ചിങ്ങനെ
12 വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ
അങ്ങ് വാസിക്കുന്ന ശരീരം ഒന്ന്,
അവിടെ നാം വായിക്കുന്നു ശരീരം ഒന്ന്,
അവയവങ്ങൾ എല്ലാം വ്യത്യാസമായിരിക്കുന്നു,
വ്യത്യസ്തമായ അവയവങ്ങൾ.
എല്ലാ അവയവവും ഒരേ മാതിരി ഇരുന്നാൽ എവിടെ ഇരിക്കും?
എല്ലാ അവയവവും ഒന്ന് ഒരുപോലെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും?
ഇപ്പൊ നമ്മ ഉടമ്പ് ഫുള്ള എല്ലാം കണ്ണാവ ഇരുന്നാൽ എപ്പോ എന്നാകും?
ശരീരം മുഴുവനും കണ്ണായിരുന്നാൽ അത് എങ്ങനെയായിരിക്കും?
അപ്പൊ കാലുടിയ വേല ആര് ചെയ്യുവാ?
അപ്പോ കാലിന്റെ ജോലി ആര് ചെയ്യും?
കൈയുടെ വേല ആര് ചെയ്യുവാ?
കൈയുടെ വേല ജോലി ആര് ചെയ്യും?
അപ്പൊ ഒവ്വൊരു ശരീരം ശരിയാണ് നിലമേല എങ്ക വേണ്ടുമാണാൽ ഒവ്വൊരു അവയവത്തിനും ഒവ്വൊരു വേലയും ഇരിക്കുന്നത്, അത് വേലയെ അത് ശരിയാക ചെയ്യ വേണ്ടും.
ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് എന്ന് വരികിൽ വ്യത്യസ്തമായ അവയവങ്ങളും അവർ അവയവങ്ങൾ അവരുടേതായ ജോലികൾ നിർവഹിക്കണം.
പറഞ്ഞു ഇന്ന് ശരീരമാകിയ സഭയാക ആണ്ടവർ നമ്മെ വൈത്തിരിക്കാർ.
ശരീരമായ സഭയിൽ ദൈവം നമ്മെ അവയവങ്ങളായിട്ട് വെച്ചിരിക്കുന്നു.
പറഞ്ഞു നമ്മുടെ അവയവങ്ങളാകിയ നാം ഓരോരുത്തർക്കും ആവിക്കുറിയ വരങ്ങളെ തന്നിരിക്കാർ.
അവയവങ്ങളായ നാം ഓരോരുത്തർക്കും ആത്മീക വരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു.
ആവിക്കുറിയ വരങ്ങൾ അവർ കൊടുക്കപ്പെട്ടതാണ് വരങ്ങളെ സഭയുടെ പ്രയോജനത്തിനായി ശരിയാണ് നിലമേലെ പയൻപെടുത്ത വേണ്ടും.
ആത്മീക വരങ്ങൾ ലഭിച്ചിരിക്കുന്ന നാം അത് സഭയുടെ പ്രയോജനത്തിനായിട്ട് നാം അത് ഉപയോഗിക്കണം.
അത് ശരിയാണ് നിലമേല പയൻപെടുത്തുമ്പോൾ അപ്പോഴുതാണ് അത് ഒരേ ശരീരമാകെ അത് ഇയങ്ങ മുടിയും.
അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ അത് ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ.
അത് മാത്രമല്ല, നാം 11 വസനത്തിൽ നാം വാസിക്കുമ്പോൾ
മാത്രമല്ല 11 വാക്യം നാം വായിക്കുമ്പോൾ
പറഞ്ഞു നാം വാസിക്കൂടിയതാണ് കാര്യം,
നാം വായിക്കുന്ന ഒരു കാര്യം,
ഇവയിലെല്ലാം അത് ഒരേ ആവിയാണവർ നടപ്പിച്ച് തമത് സിദ്ധത്തിൻപടിയെ അവനവനുകൾക്ക് പകിർന്നു കൊടുക്കാറുണ്ട് വാസിക്കുന്നു.
അവിടെ നാം വായിക്കുന്നു ഇത്, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നത് കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ.
പറഞ്ഞു നാം ഇങ്ങനെ വാസിക്കൂടിയതാണ് കാര്യം, ആവിയാണവർ തമ്മുടെ സിദ്ധത്തിൻപടി സഭയുടെ തേവയ്ക്കേർപ്പ് വരങ്ങളെ കൊടുക്കക്കൂടിയവരായിരിക്കും.
നാം ഇവിടെ വായിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവ് തന്റെ താൻ ഇച്ഛിക്കും പോലെ ശരീരത്തിന്റെ ആവശ്യത്തിന് ആവശ്യമനുസരിച്ച് അത് പകുത്തു കൊടുക്കുകയാണ്.
നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതാണ് ആവിക്കുറിയ വരം നമ്മുടെ മഹിമയ്ക്കാകെ അല്ലാതെ കാണപ്പെടാതെ പഠിക്ക് ദൈവനുടേ മഹിമയ്ക്കാകെ കാണപ്പെട വേണ്ടും.
നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക വരം നമ്മുടെ മഹത്വത്തിനല്ല ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത് കാണപ്പെടണം.
അതിനെ നമ്മുടെ സ്വയം വെളിപ്പെടാതെ പഠിക്ക് ദൈവനുടേ നാമം മഹിമപ്പെടത്തക്കതാ നിലമ്പിൽ വെളിപ്പെട വേണ്ടും.
അതിൽ നമ്മുടെ സ്വയം വെളിപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം.
പറഞ്ഞാൽ ആവിക്കുറിയ വരം ഇല്ലാതെ നിലമേലെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എന്ത വിധമാണ് പ്രയോജനവും പലനും കാണപ്പെടാതെ.
ആത്മീക വരം ഇല്ലാതെ നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ യാതൊരു വിധമായ പ്രയോജനമോ അതിലെ ഫലമോ ഉണ്ടായിരിക്കില്ല.
പറഞ്ഞു ഒരു എടുത്തുകാട്ടെ ചൊല്ലി ഞാൻ എന്നുടേ സെയ്തിയെ നിറവേർത്തുകേ.
ഒരു ഉദാഹരണം പറഞ്ഞ് എന്റെ പ്രസംഗം ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
പറഞ്ഞു ഇപ്പോ ഒരു പഞ്ചായത്ത് യൂണിയൻ ഇരിക്ക്,
ഒരു പഞ്ചായത്ത് കൂട്ടമുണ്ടെന്ന് വരിക ചിന്തിക്കുക. ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു.
അപ്പൊ അങ്ങേ ഒരു അങ്ങേ ഉള്ളതാണ് ഒരു ഓഫീസർക്ക് ഒരു 10 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ ആയിരിക്കും.
അവിടെയുള്ള ഉദ്യോഗസ്ഥന് ഗവൺമെന്റിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അന്ന ഗ്രാമത്തിനുടേ എല്ലാ കാര്യങ്ങളെയും സരി ചെയ്വതർക്കാക അന്ന 10 ലക്ഷം രൂപ പണം കൊടുക്കപ്പെട്ടിരിക്കുന്നത്.
ആ ഗ്രാമത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കേണ്ടതിന് വേണ്ടിയാണ് 10 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്.
അന്ന 10 ലക്ഷം രൂപയെ വൈത്തുകൊണ്ട് അങ്ങേ ഉള്ളതാണ് ഗ്രാമത്തിനുടേ എല്ലാ തേവകളെയും അവർ ചെയ്യ വേണ്ടത് അവരുടെ കടമയായിരിക്കുന്നത്.
ആ 10 ലക്ഷം രൂപ കൊണ്ട് ഗ്രാമത്തിലുള്ള ആവശ്യങ്ങളൊക്കെയും വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിട്ടായിരിക്കുന്നു.
അന്ന 10 ലക്ഷം രൂപ അല്ല 1 ലക്ഷം രൂപ എടുത്ത് അവർ വെച്ചിട്ടാണ്.
ആ 10 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ താൻ എടുത്തു വെച്ചു എന്ന് വരിക,
10 ലക്ഷം രൂപ എന്ത വിധമാണ് ചെലവും പണ്ണാമ അവർ വെച്ചിരുന്നാരണ.
ആ 10 ലക്ഷം രൂപയും ചെലവാക്കാതെ താൻ വെച്ചിരിക്കുന്നു എന്ന് വരികിൽ
അവർ കളവ് ചെയ്യുന്നവരായിരിക്കാർ.
അങ്ങനെയാണെങ്കിൽ താൻ കള്ളം ചെയ്യുന്നവരായിട്ടായിരിക്കുന്നു.
പ്രിയമാനവളെ, ആണ്ടവർ നമുക്ക് ആവിക്കുറിയ വരങ്ങളെ തന്നിരിക്കുന്നത് നമ്മുടെ തനിപ്പെട്ടതാണ് മഹിമയ്ക്കാകോ അല്ലാതെ നമ്മുടെ പേർ പ്രസ്താപത്തിനാകോ അല്ല.
പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ആത്മീക വരങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനോ നമ്മുടെ സ്വന്തമായിട്ടുള്ള പെരുമയ്ക്ക് വേണ്ടിയല്ല,
നമ്മുടെ സ്വയ സിത്തം ചെയ്യപ്പെടുവതർക്കാകും അല്ല,
നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനുമല്ല.
ആവിക്കുറിയ വരമാണത് സഭയുടെ പൊതുപ്രയോജനത്തിനായി കൊടുക്കപ്പെട്ടിരിക്കുന്നത്.
ആത്മീക വരം പൊതു സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു.
ആണ്ടവർ നമ്മെ എന്ത നിലമേലെ പയൻപെടുത്തുകാരോ അവരെ പയൻപെടുത്ത അവർ നമ്മെ പയൻപെടുത്തത്തക്കതാ നിലമേലെ നമ്മെ നാമേ അവരുടെ സമൂഹത്തിലെ ഒപ്പുകൊടുത്തവരായി നാം കാണപ്പെട വേണ്ടും.
ദൈവം നമ്മെ ഏത് രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ക്കയാണത് ആണ്ടവരുടെ സമൂഹത്തിലെ ഒപ്പുകൊടുക്കപ്പെട്ടതാണ് ഒരു വാഴ്ക്കയായി കാണപ്പെട. ആണ്ടവർ നമുക്ക് കൃപയും ഇറക്കം പാരാട്ടുവാറാകും.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന തക്കോണം ദൈവം നമുക്ക് കൃപയും കരുണയും ചെയ്യുമാറാകട്ടെ.
ഇന്ന് വരുംകാലങ്ങളിൽ ഇന്നും അധികമായി ആണ്ടവരെ അധികമായി നേസിക്കെ, ഇന്നും ആണ്ടവർക്കാകെ അധികമായി പ്രയോജനപ്പെട ആണ്ടവർ നമുക്ക് കൃപയും ഇറക്കം പാരാട്ടുവാറാകും.
ഇനിയും വരുംകാലങ്ങളിൽ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുവാനും ദൈവത്തിന് അധികമായിട്ട് പ്രയോജനപ്പെടുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ.
കർത്തർ സിദ്ധമാണ് വരുകിற നാട്കളിലെ നാം ആവിക്കുറിയ വരങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചും അത് എന്ത നിലമേലെ നാം എന്ത നിലമേലെ ആണ്ടവർക്കാകെ പ്രയോജനപ്പെട മുടിയും എന്താണ് നിലമേലെ ചിന്തിക്ക. ആണ്ടവർ നമുക്ക് കൃപയും ഇറക്കം പാരാട്ടുവാറാകെ.
വരും കാലങ്ങളിൽ ആത്മീക വരങ്ങളെ കുറിച്ചും അത് ഏത് രീതിയിൽ നാം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവതാകട്ടെ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.